الحمد لله، الصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. أشهد أن لا إله إلا الله وأشهد أن محمد رسول الله. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا لا تكونوا كالذين كفروا وقالوا لإخوانهم إذا ضربوا في الأرض أو كانوا غزا لو كانوا عندنا ما ماتوا وما قتلوا ليجعل الله ذلك حسرة في قلوبهم والله يحيي ويميت والله بما تعملون بصير. ولئن قتلتم في سبيل الله أو متتم لمغفرة من الله ورحمة خير مما يجمعون. صدق الله العظيم. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. بهمنا സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആയത്തെ ദർശ ഖുർആനിലെ ഇനി നമുക്ക് പഠിക്കാനുള്ള ഭാഗം 156 മുതലുള്ള ആയത്തുകളാണ്. ഉഹുദ് യുദ്ധത്തിന് ശേഷമുള്ള വിശകലനങ്ങളും അവലോകനങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെയാണ് ഈ ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കി വരുന്നത്. വളരെ വിശദമായി തന്നെ ഈ ഭാഗത്തും മറ്റ് സൂറകളിലൊക്കെ ഉഹുദ് യുദ്ധത്തെ വിശകലനം ചെയ്യുന്നുണ്ട്. അടിസ്ഥാനത്തിൽ ഇസ്ലാമിക സമൂഹത്തെ ഒരുപാട് ശുദ്ധീകരിക്കുകയും ഒരുപാട് ആശയങ്ങൾ അവരെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു ഭാഗങ്ങളാണ്. കുറെ ആയതുകൊണ്ട് നമുക്ക് ഇനിയധികം വിശദീകരിക്കാതെ തന്നെ കാര്യങ്ങൾ മനസ്സിലാവും. നമുക്കറിയാം, ഉഹുദ് യുദ്ധത്തിന്റെ പരാജയത്തിലെ ഒരു കാരണം, പല കാരണങ്ങളിൽ, അല്ലെങ്കിൽ ഉഹുദ് യുദ്ധത്തിന്റെ പരാജയം എന്ന് പറയുന്നില്ല, ഉഹുദ് യുദ്ധത്തിൽ മുസ്ലിം സമൂഹത്തിന് നഷ്ടങ്ങൾ സംഭവിക്കാൻ ഉണ്ടായ പല കാരണങ്ങളിൽ ഒരു കാരണം, മുസ്ലിങ്ങളായ പ്രത്യേകിച്ച് വലിയ വിശ്വാസദാർഢ്യത്തിലേക്കൊന്നും കടന്നു വരാത്ത കുറെ ആളുകളിൽ ഉണ്ടായ മരണഭയമായിരുന്നു, ഭൗതിക ജീവിതത്തോടുള്ള താല്പര്യമായിരുന്നു. കാരണം യുദ്ധത്തിൽ കൊല്ലപ്പെടും, വധിക്കപ്പെടുമെന്ന പേടിയായി. അപ്പൊ ആ ഒരു കാഴ്ചപ്പാടിന് ശരിക്കും വ്യക്തത വരുത്തുന്ന ആയത്തുകളാണ് ഇനി പറയാൻ പോകുന്ന ആയത്തുകൾ. ഉഹുദ് യുദ്ധം മുസ്ലിം സമൂഹത്തിന് ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ വരുത്തിയ യുദ്ധം തന്നെയാണ്, അതൊരു സംശയമില്ല. പക്ഷെ അതൊരർത്ഥത്തിൽ പരാജയം നമ്മൾ പറയേണ്ടതുമില്ല. അതേസമയം അതൊരു വലിയ വിജയമായിരുന്നു എന്ന് പിന്നീട് അതിന്റെ അനുഭവങ്ങൾ ഉണ്ടാക്കി തീർക്കുകയാണ് ചെയ്തത്. ഏതായാലും വിശുദ്ധ ഖുർആൻ പിന്നീട് സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അവരോട് പറയുന്ന ചില കാര്യങ്ങളാണ്. യാ അയ്യുഹല്ലദീന ആമനു, ഏ വിശ്വസിച്ചവരെ, സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്. ലാ തക്കൂനു, നിങ്ങളാവരുത്. കല്ലദീന കഫറു, നിഷേധിച്ചവരെ പോലെ നിങ്ങളായിത്തീരരുത്. നിങ്ങൾ നിഷേധിച്ച ആളുകളെ പോലെ, സത്യനിഷേധികളെ പോലെ നിങ്ങളായിത്തീരരുത്. വഖാലു, ഏത് വിഷയത്തിലാണ് അങ്ങ് ആകരുത് എന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ, വഖാലു, ആ സത്യനിഷേധികൾ പറഞ്ഞു, അവർ പറഞ്ഞു, ലി ഇഖ്വാനിഹിം, അവരുടെ സഹോദരങ്ങളോ, അഹുൻ ജമ്മ് ഇഖ്വാൻ, സഹോദരങ്ങൾ, ആ സഹോദരങ്ങളോട് അവർ പറഞ്ഞു, അല്ലെങ്കിൽ തങ്ങളെ സഹോദരങ്ങളെ കുറിച്ച് അവർ പറഞ്ഞു. ഇതാ ലറബു, ഇതാ ലറബു ഫില്ലർ, അവർ ഭൂമിയിൽ അടിച്ചാൽ എന്നാണ് വാക്കിന്റെ അർത്ഥം. ലറബ എന്ന് പറഞ്ഞാൽ അടിച്ചു. ഒരുപാട് ആശയങ്ങൾക്ക് വേണ്ടി പ്രയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണ് ലറബ. നമ്മൾ തന്നെ മലയാളത്തിൽ പല അർത്ഥത്തിലുള്ള റബ പ്രയോഗിക്കാറുണ്ട്. അടിച്ചു എന്നുള്ള വാക്ക് വിറ്റടിച്ചു, തമാശ പറഞ്ഞതിന് നമ്മൾ പറയാറുള്ളതാണ് അവനൊരു വിറ്റടിച്ചു, അവന് നല്ല ഒരു ഭക്ഷണം അടിച്ചു. ഭക്ഷണം അടിച്ചു എന്ന് പറഞ്ഞാല് പൊറോട്ട ഒക്കെ അടിച്ചു കയറ്റി എന്ന് പറഞ്ഞാൽ, അടിച്ചു എന്ന് പറഞ്ഞാൽ പൊറോട്ട അടിച്ചു എന്ന് പറഞ്ഞാൽ മറ്റേ അടിക്കലല്ല, ഭക്ഷണം കഴിച്ചു, ബിരിയാണി അടിച്ചു എന്ന് പറഞ്ഞാല് ബിരിയാണി കഴിച്ചു എന്ന അർത്ഥത്തിലൊക്കെ പ്രയോഗിക്കാറ്. ഇതേപോലെ ലറബ അറബിയിലും പല കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കാറ്. ലറബൂഫിൽ അറുന്ന് ഭൂമിയിൽ അടിച്ചു എന്ന് പറഞ്ഞാൽ സാധാരണ ഈ പദം പ്രയോഗിക്കാറ് കച്ചവടത്തിനോ ധനസമ്പാദനത്തിനോ വിജ്ഞാന സമ്പാദനത്തിനോ ഒക്കെ വേണ്ടി ദേശാടനം നടത്തുന്നതിനാണ്, ഭൂമിയിൽ സഞ്ചരിക്കുന്നതിനാണ് ലറബ ഫില്ലർ എന്ന് പറയാറ്. അപ്പൊ ഇതാ ലറബു ഫില്ലർന്ന്, അവര് ഭൂമിയിൽ അങ്ങനെ പല ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി സഞ്ചരിച്ചാൽ, അല്ലെങ്കിൽ കാനു അവരായാൽ, ഉസ്സ യോദ്ധാക്കളായാൽ, അസുവത്ത് യുദ്ധം എന്ന് നമുക്കറിയാം, ആസ് ആസ് എന്ന് പറഞ്ഞാല് യോദ്ധാവ്, അതിന്റെ ബഹുവചനാണ് ഉസ്സ, ഉസാത്ത് എന്നും അതിന് ബഹുവചനം പറയാറുണ്ട്. എന്തായാലും ഇവിടെ ഉസ്സ എന്ന് പറഞ്ഞാൽ പിന്നെ ആസ് എന്നതിന്റെ ബഹുവചനാണ്, യോദ്ധാവ് യോദ്ധാക്കൾ എന്നർത്ഥത്തിലാണ്. അപ്പൊ യോദ്ധാക്കളാവുകയോ ചെയ്താൽ, അപ്പൊ ഭൂമിയിൽ അവര് ആവശ്യങ്ങൾക്ക് വേണ്ടി സഞ്ചരിക്കുകയോ അല്ലെങ്കിൽ യോദ്ധാക്കളാവുകയോ ചെയ്താൽ, ലൗ കാനു അവർ ആയിരുന്നുവെങ്കിൽ, അങ്ങനെ ആയാൽ ഇവർ പറയും എന്നെന്ന്, ഇങ്ങനെയൊക്കെ അവർ പോയി കഴിഞ്ഞു അല്ലെ സംഭവിച്ചാൽ അവർ പറയും, ലൗ കാനു അവരായിരുന്നെങ്കിൽ, ഇന്ധനാ നമ്മുടെ അടുത്ത്, മാ മാത്തു മരിക്കുകയില്ലായിരുന്നു, ഒമാ കുട്ടിലു അവർ കൊല്ലപ്പെടുകയും ഇല്ലായിരുന്നു. അതായത് അവര് സത്യനിഷേധികളുടെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ധനസമ്പാദനത്തിനോ വിജ്ഞാന സമ്പാദനത്തിനോ വേണ്ടി യാത്ര പോവുകയോ അതല്ലെങ്കിൽ വല്ല യുദ്ധത്തിൽ യോദ്ധാവായി പോവുകയോ ഒക്കെ ചെയ്താൽ, അങ്ങനെ അവരവിടെ വെച്ച് മരിക്കുകയോ കൊല്ലപ്പെടുകയോ ഒക്കെ ചെയ്താൽ, ഈ സത്യനിഷേധികളായ ആളുകൾ അതിന് വിശകലനം ചെയ്ത് പിന്നീട് പറയുന്നതെന്ന് അവര് പറയും, ലൗകാനു അന്ധന മാ മത്തു ഒമാക്കു, ലൗകാന അന്ധന അവര് നമ്മുടെ അടുത്തായിരുന്നെങ്കിൽ അവര് മരിക്കുകയും ഇല്ല കൊല്ലപ്പെടുകയും ചെയ്യുമായിരുന്നില്ല. ലിയജാലല്ലാഹു അള്ളാഹു ആക്കുന്നതിന് വേണ്ടി, ദാദിക്ക അത് എന്ന് പറഞ്ഞാൽ ആ വിചാരം, ആ ഒരു കാഴ്ചപ്പാട്, ഹസ്രത്തൻ ഫി ഖുലൂബിഹിം, ഹസ്രത്തൻ ഖേദം, ഫി ഖുലൂബിഹിം അവരുടെ ഹൃദയത്തിൽ, അവരുടെ ഹൃദയത്തിൽ ഒരു ഖേദം, ഒരു കഥനഭാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. അള്ളാഹു അള്ളാഹു യുഹിയെ അവൻ ജീവിപ്പിക്കുന്നു, വയുമീത്തു അവൻ മരിപ്പിക്കുന്നു, അള്ളാഹു ബിമാ തഅമലൂന നിശ്ചയമായി, അള്ളാഹു ബിമാ തഅമലൂന നിങ്ങൾ ചെയ്യുന്നത് ബസീർ സൂക്ഷ്മമായി കാണുന്നവരാണ്. അർത്ഥം ഒന്നുകൂടി വിശദീകരിക്കുമ്പോൾ വളരെ എളുപ്പം മനസ്സിലാവും. യാ അയ്യുഹല്ലദീന ആമനൂയെ വിശ്വസിച്ചവരെ, ലാ തക്കൂനു നിങ്ങളാവരുത്, കല്ലദീന കഫറു സത്യനിഷേധികളെ പോലെ, വഖാലു അവർ പറഞ്ഞു, ലി ഇഖ്വാനിഹിം അവരുടെ സഹോദരങ്ങളെ കുറിച്ച്, ഇദാ ലറബൂ ഫിൽ അർളി അവർ ഭൂമിയിൽ സഞ്ചരിച്ചാൽ, ഔ അല്ലെങ്കിൽ കാനൂസ അല്ലെങ്കിൽ അവർ യോദ്ധാക്കളായി കഴിഞ്ഞാൽ അവർ പറയും, അവരെ കുറിച്ച് എന്ത് പറയും, ലൗകാനു അന്ധന അവർ നമ്മുടെ അടുത്തായിരുന്നുവെങ്കിൽ, മാ മാത്തു വമാ കുത്തിലു അവർ മരിക്കുകയുമില്ല കൊല്ലപ്പെടുകയുമായിരുന്നില്ല. അള്ളാഹു അള്ളാഹു ആക്കുന്നതിന് വേണ്ടി ധാരിക്കാത് അത് എന്ന് പറഞ്ഞാൽ ആ വിചാരം, ഹസ്രത്തം ഫി ഖുലൂബിഹിം അവരുടെ മനസ്സുകളിൽ ഒരു ഖേദമാക്കുന്നതിന് വേണ്ടി, വല്ലാഹു അല്ലാഹു യുഹീ അവൻ ജീവിപ്പിക്കുന്നു വയുമീത്ത് മരിപ്പിക്കുകയും ചെയ്യുന്നു, വല്ലാഹു ബിമാ തഅമലൂന ബസീർ അല്ലാഹു നിങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച് വളരെ സൂക്ഷ്മമായി അറിയുന്നവനാണ്. ഈ ആശയം വളരെ വിശദമായി തന്നെ ഖുർആൻ പറയുന്നു. ഇതിന്റെ അപ്പൊ ഈ സത്യനിഷേധികളായ ആളുകളുടെ ഒരു നിലപാടാണ് എന്ത്, അവർക്ക് പരലോകത്തെ കുറിച്ച് ബോധ്യമോ അള്ളാഹുവിന്റെ ഒരു യാഥാർത്ഥ്യത്തെ കുറിച്ച് ചിന്തയോ ഒന്നും ഇല്ലാതെ, അവർ കേവല ഭൗതികതയുടെ അടിസ്ഥാനത്തിൽ സംഭവിച്ചു പോയ കാര്യങ്ങളെ സംബന്ധിച്ച് ഭൗതികമായ ഒരു വിശകലനം അവർ നടത്തും. ആ ഭൗതികമായ വിശകലനം എന്താണെന്ന് ചോദിച്ചാൽ, അങ്ങനെ വല്ല പോയിട്ട് മരിക്കുകയോ കൊല്ലപ്പെടുകയോ ഒക്കെ ചെയ്താൽ പോയില്ലായിരുന്നെങ്കിൽ നമ്മളെ കൂടെ അവർ ജീവിക്കുമായിരുന്നു, പോയത് കഷ്ടമായി പോയി, ഇതൊരു ഖേദമായി അവരുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുകയും ചെയ്യും. എപ്പോഴും ആ ഖേദം അവരുടെ മനസ്സിൽ ഹൃദയത്തിൽ ഇങ്ങനെ ഉണ്ടാവുകയും ചെയ്യും. യുദ്ധത്തിന് പോയാൾ പോയിട്ടില്ലായിരുന്നെങ്കിൽ സുഖമായിട്ട് ഇവിടെ കൂടാമായിരുന്നു, നമ്മളെ കൂടെ കിട്ടുമായിരുന്നു. ഇതേ ഭൗതികമായ സത്യനിഷേധികളുടെ കാഴ്ചപ്പാടിന് സത്യവിശ്വാസികളായ നിങ്ങൾ വീണു പോകരുത്. നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരും പരലോകത്തിൽ വിശ്വസിക്കുന്നവരും അള്ളാഹുവിന്റെ ഖദറിൽ വിശ്വസിക്കുന്നവരുമായ ആളുകളാണ്. അള്ളാഹു താല തീരുമാനിച്ചതല്ലാതെ മറ്റൊന്നും നടക്കില്ല. മുമ്പത്തെ ഒരായത്തില് പറഞ്ഞല്ലോ, നിങ്ങൾ സ്വവസതികളിൽ തന്നെ ആയിരുന്നാലും മരണം വിധിക്കപ്പെട്ടവർ അവരുടെ വാസസ്ഥലത്തേക്ക് സ്വയം പുറപ്പെടുന്നതാകും, അല്ലെങ്കിൽ അവരുടെ വധസ്ഥലത്തേക്ക്, ആ യുദ്ധസ്ഥലത്തേക്ക് അവരാണ് പുറപ്പെടും. അമ്മ തീരുമാനിച്ച് അവർക്കെന്നെ എത്തും. അപ്പൊ ഇങ്ങനെ ആയെങ്കിൽ ഇങ്ങനെ എന്ന് വിചാരിക്കുന്ന നിലപാട് സത്യവിശ്വാസികളായ നിങ്ങൾക്ക് പൂഷണമല്ല. കാരണം അള്ളാഹുവാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നത്. ജീവിപ്പിക്കുന്നവൻ അള്ളാഹു ആണെങ്കിൽ അള്ളാഹ് എവിടെ വെച്ച് മരിപ്പിക്കണമെന്നും അള്ളാഹ് തീരുമാനിക്കും. അള്ളാഹുവിന്റെ തീരുമാനത്തിൽ നിന്ന് പേടിച്ചോടാനൊന്നും സാധ്യല്ല. അതുകൊണ്ട് ഭൗതികമായ വിശകലനങ്ങൾ നടത്തിയിട്ട് ആ പണിക്ക് പോകേണ്ടിയിരുന്നില്ല, അങ്ങനെ ആകേണ്ടിയിരുന്നില്ല, ഇങ്ങനെ ആകാമായിരുന്നു എന്ന് നിങ്ങൾ വിശകലനം ചെയ്യുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. നമ്മളിപ്പോ മരണത്തെ തന്നെ ഉദാഹരണം നമുക്ക് എല്ലാവർക്കും അറിയാലോ. നമ്മൾ മരിക്കണ്ടെന്ന് വിചാരിച്ച് എന്ത് തീരുമാനം എടുത്തിട്ട് എന്താ കാര്യം? നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത രൂപത്തിലായിരിക്കും മരണം അനുഭവിക്കുക. നമ്മുടെ നാട്ടിലെ മരണങ്ങളുടെ കഥകളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയേ, അത്ഭുതകരമായ രൂപത്തിലാണ് ഓരോ മരണവും സംഭവിക്കുക. ആരും പ്രതീക്ഷിച്ച പോലത്തെ കുരൂപത്തിലൊന്നുമല്ല മരണം സംഭവിക്കുക. നമ്മൾ ചിലപ്പോൾ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എടുക്കുന്ന പ്രിക്കോഷൻസോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളോ അതായിരിക്കും ചിലപ്പോൾ മരണത്തിന് കാരണമാക്കി തരും. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ തൃശ്ശൂർ കൊടുങ്ങല്ലൂർ റൂട്ട് അല്ലെ, കൊടുങ്ങല്ലൂർ ഗുരുവായൂർ റൂട്ടിലുള്ള സ്ഥലമുണ്ട് ചേറ്റുവ എന്നുള്ള സ്ഥലം. ഞാൻ അതിനകത്ത് പഠിക്കുന്ന കാലത്ത് വളരെ വിശാലമായി വീതി കൂടിയ സൈഡ് റോഡ് സൈഡ് ഉണ്ട്. റോഡ് അന്ന് ചെറുതാണ്, അത്ര വിശാലല്ല, പക്ഷെ നല്ല സൈഡ് ഉണ്ട്. അപ്പൊ രണ്ടാളുകൾ തീരുമാനിച്ചു നമ്മൾ റോഡിന്റെ അടുത്ത് കൂടെ നടക്കുക, റോഡിൽ നിന്ന് ഒരുപാട് അകന്നിട്ട് റോഡിന്റെ അകലെയുള്ള സൈഡിലൂടെ നടക്കാം. അങ്ങനെ രണ്ടാൾ തീരുമാനിച്ചതാണ്. കാരണം ആക്സിഡന്റ് ഒന്നും വരണ്ട, ഒരു നിലക്കും ആക്സിഡന്റ് വരാൻ സാധ്യതയില്ല, കാരണം റോഡിൽ നിന്ന് കുറെ ദൂരെയാണ്. പക്ഷെ സംഭവിച്ചെന്താന്ന് പറഞ്ഞാൽ, ഒരു വണ്ടി വന്നിട്ട് ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചു. ഇലക്ട്രിക് പോസ്റ്റ് നേരെ മറിഞ്ഞ് ഇവരുടെ ശരീരത്തിലേക്ക് അഭിവീഴണം ചെയ്തു. ആക്സിഡന്റ് പറ്റിയെടുത്തൊന്നും ഒരു കുഴപ്പമില്ല, കാരണം അവിടുന്ന് ഒരുപാട് അപ്പുറമാണ്. പക്ഷെ ഈ പോസ്റ്റ് നേരെ മറിഞ്ഞ് ഇവരുടെ മേൽക്ക് വീണ് ഷോക്കേൽക്കുകയാണ്. ഷോക്കേൽക്കുകയാണ്, ഇതൊരാൾ രണ്ടാളോ മരിക്കുകയും ചെയ്തു, അല്ലെ ഒരാൾ മരിച്ചാണ്, അതോ മറ്റാളിൽ നിന്നോ അല്ലെ മരിച്ചിട്ട് പിന്നീട് ഒരാളിൽ നിന്ന് കിട്ടിയ വാർത്തയാണ്. അപ്പൊ പറഞ്ഞു വന്ന എന്താ പറഞ്ഞാൽ, നമ്മളാരും വിചാരിക്കാത്ത അടുത്തേക്ക് നമ്മളങ്ങോട്ട് എത്തിച്ചു. ഞാൻ മുമ്പൊരിക്കെ സൂചിപ്പിച്ചിട്ട് തോന്നുന്നു, ഒരേ നമ്മളെ എവിടേക്കാണ് നമ്മളെ മരണം വരേണ്ടത് അവിടേക്ക് നമ്മളങ്ങോട്ട് എത്തിച്ചു. അത് നമ്മൾ ജീവിതത്തിൽ എപ്പോ പരിശോധിച്ചാലും നമുക്ക് കാണാൻ കഴിയും. മരണത്തെ പേടിച്ചോടിയിട്ടൊരു കാര്യം, അത് നമ്മളെ പിടികൂടുക തന്നെ ചെയ്യും. എന്റെ സ്കൂളില് ഞാനൊരു ഉദാഹരണം പറയാം. എന്റെ സ്കൂളില് ഞാന് അവിടെ അച്ഛമായി ചെല്ലുന്ന ഒരു സമയത്ത് അവിടെ ഒരു ഡ്രൈവർ ഉണ്ട്, സ്കൂളിലെ വാഹനത്തിന് ഡ്രൈവർ, ചെറുപ്പക്കാരനായ നല്ല സുന്ദരനായ ഒരു പയ്യൻ, ആ മുസ്ലിം പയ്യൻ. അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഗൾഫിൽ പോകണം. അപ്പൊ ഞാൻ അവനോട് ചോദിക്കും, നീ എന്ത് വിചാരിച്ചാണ് ഈ ഗൾഫ് ഇത്ര വലിയ സംഭവമാണെന്ന് കരുതണം? അല്ലല്ല, എനിക്കതൊരു വലിയ ആഗ്രഹമാണ്. വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഭയങ്കര അക്കുതിയാണ്. പല വിസ വന്നിട്ട് അവന് ശരിയാവും. അവസാനം അവൻ കല്യാണം കഴിച്ച അവന്റെ ഭാര്യ ഗർഭിണിയായി പ്രസവിക്കാർ അടുത്തിരിക്കുന്ന സമയത്ത് വിസ വന്നു. അപ്പോഴും അവൻ പോകാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഭയങ്കര ആഗ്രഹത്തിന് ഇവൻ പോയി എന്നതാണ്. 25 വയസ്സ്, 24 വയസ്സെട്ടോ, ആ 25 വയസ്സുണ്ടാവും. നല്ല സുമുഖനായൊരു പയ്യൻ. പക്ഷേ ഇവൻ അവിടെ എത്തി രണ്ടാഴ്ച കഴിഞ്ഞ് വളരെ ആരോഗ്യവാനായ പയ്യൻ, നല്ല ആരോഗ്യവാനായ പയ്യൻ, ഒരു പ്രശ്നവുമില്ല. രാത്രി 12, ഇവിടുത്തെ നാട്ടിലെ സമയത്തിലെ ഒരു 12:30 വരെ ഭാര്യയുമായിട്ട് ഇവൻ സംസാരിച്ചു. അങ്ങനെ വർത്തനൊക്കെ പറഞ്ഞ് അവൻ കിടന്ന്, ഭാര്യ കിടന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഫോൺ കോൾ വന്നു, ആളും മരിച്ചു. അപ്പൊ ഇവനെ ഗൾഫിലെത്തി, അവിടെയാണ് അവന്റെ മരണസ്ഥലം അല്ല നിശ്ചയിച്ചിട്ടുള്ളത്, അവിടേക്ക് അങ്ങ് എത്തിച്ചേരും. ഞാൻ പറഞ്ഞു വന്നതെന്താ പറഞ്ഞാല്, ഇതൊരു ഭൗതികമായ കാഴ്ചപ്പാടിൽ തോന്നുന്നില്ല, ഇതൊക്കെ അള്ളാഹുവിന്റെ കയ്യിലാണ്. ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും ഒക്കെ അള്ളാഹുവാണ്. എന്തിരിക്കെ ഭൗതികന്മാര് കണക്കൂട്ടുന്ന പോലെ അങ്ങോട്ട് പോയില്ല ഇങ്ങനെ ആകുമായിരുന്നു, യുദ്ധത്തിന് പോയി, യഹൂദി യുദ്ധത്തിനും അവിടെ ഒരു വർത്തമാനം ഉണ്ടായിരുന്നു, യഹൂദി യുദ്ധത്തിന് പോയില്ലായിരുന്നെങ്കിൽ, യുദ്ധത്തിന്റെ ഇതിലേക്ക് പോയിട്ടില്ലെങ്കിൽ നമ്മൾക്ക് ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത്. അത്തരം നിലപാടുകൾ നിങ്ങൾ സ്വീകരിക്കരുത് എന്ന് ശക്തമായിട്ട് ഇവിടെ ഉപദേശിക്കുകയാണ് വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ മരിക്കും ആ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ തീരുമാനിച്ച ആളുകളാണ്. ജീവിതവും അള്ളാഹുവിന് സമർപ്പിക്കാൻ തീരുമാനിച്ച ആളുകളാണ്. നിങ്ങൾ സത്യനിഷേധികൾ പറയുന്ന പോലെ അങ്ങനെ ആയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ആകാമായിരുന്നു എന്ന് പറയുന്ന പ്രയോഗം യഥാർത്ഥത്തിൽ ശരിയല്ല. പകരം സത്യനിഷേധികൾക്ക് ഇങ്ങനെ ഈ വിശ്വാസം കൊണ്ട് എന്താ കാര്യമുള്ളത്, ഒരാളും ആഗ്രഹിക്കാത്ത രൂപത്തിലായിരിക്കും മരിക്കുക, അവസാനം അത് ഖേദമായിട്ട് അവിടെ കിടക്കും. അതേസമയം അള്ളാഹുവാണ് ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും ചെയ്യുന്നത്, അവൻ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന ബോധ്യത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകണം. അടുത്തായത് വരുമ്പോൾ അതിന്റെ പൂർണ്ണത കിട്ടും. വലയിൻ കുത്തിൽ തുംഫി സബീലില്ലാഹി ഔ മുത്തും ലമഗ്ഫിറത്തു മിനല്ലാഹി വറഹ്മത്തുൻ ഖൈറും മിമ്മാ യജ്മഊൻ. വീണ്ടും അത് വിശദീകരിക്കാം. വലയിൻ കുത്തിൽ തും, നിങ്ങൾ വധിക്കപ്പെട്ടാൽ, ഫി സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ, ഔ അല്ലെങ്കിൽ, മുത്തും, നിങ്ങൾ മരിച്ചാൽ, നിങ്ങൾ വധിക്കപ്പെടുകയോ മരിക്കുകയോ ഒക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ മരിക്കുകയോ വധിക്കപ്പെടുകയോ ഒക്കെ ചെയ്താൽ, ലമഗ്ഫിറത്തുൻ, ഉറപ്പായും പാപമോചനം, മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനമുണ്ട്, വറഹ്മത്തുൻ, കാരുണ്യവും, അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യവും പാപമോചനവും, ഖൈറുൻ, ഉത്തമമാണ്, മിമ്മാ യജ്മഊൻ, അവർ വാരിക്കൂട്ടുന്നതിനേക്കാൾ ഉത്തമമാണത്. എന്തായാലും മരിക്കുമല്ലോ, മരിക്കുമെങ്കിൽ പിന്നെ അത് വീരോചിതമായ മരണമാണ്. മരണത്തിൽ നിന്ന് നമുക്ക് ഓടി രക്ഷപ്പെടാനൊന്നും കഴിയില്ലല്ലോ. നമ്മൾ സാധാരണ മരണമാണ് അവസാനം നമുക്ക് സംഭവിക്കുന്നതെങ്കിൽ പിന്നെ അത് കുറച്ച് നീണ്ടു ചുരുങ്ങി അത് വീട്ടിലായി, ഹോസ്പിറ്റലിൽ. ചില ആൾക്കാർ പറയാറുണ്ട്, വീട്ടിൽ കിടന്ന് മരിച്ചാൽ മതിയായിരുന്നു. എന്ത് പ്രയോഗമാണെന്ന് എനിക്കത് മനസ്സിലായിട്ടില്ല. എന്താ വീട്ടിൽ കിടന്ന് മരിച്ചോണ്ട് ഇയാൾക്ക് എന്തെങ്കിലും പ്രത്യേക സുഖം കിട്ടുമോ? വീട്ടിൽ കിടന്ന് മരിച്ചോണ്ട് പ്രത്യേകിച്ച് ഒരു സുഖം കിട്ടുമോ? വീട്ടിൽ കിടന്ന് സഹാബാക്കൾ ചിലര് പറഞ്ഞത് വീട്ടിൽ കിടന്ന് മരിക്കുന്നതിലെ അസ്വസ്ഥത പറയായിരുന്നു ചെയ്തു. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പറഞ്ഞെന്താ, എന്റെ ശരീരത്തിൽ മുറിവേൽക്കാത്തൊരു ഭാഗം ഒരു ചാൻസ് തരല്ല. അത്രയേറെ പരുക്കുകളും അത്രയേറെ നിരോധിതമായി യുദ്ധമുന്നണിയിലേക്ക് ഇതച്ചു കയറുന്ന ഒരു വലിയ സൈന്യാധിപനായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ മരണം അല്ല തീരുമാനിച്ചത്, സാധാരണ വീട്ടിൽ കിടന്ന് മരിക്കാനാണ്. പക്ഷെ അതിൽ അദ്ദേഹം കിടന്ന് അസ്വസ്ഥത പെടുന്നത് കാണും, ഭയങ്കര അസ്വസ്ഥത അദ്ദേഹം കാണിച്ചു. എന്താ റബ്ബ് എന്നെ ഇങ്ങനെ വീട്ടിൽ കിടന്ന് മരിക്കാൻ വേണ്ടി? മറ്റെന്റെ സഹോദരങ്ങളൊക്കെ ജീവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവൻ അങ്ങ് സമർപ്പിച്ച പോലെ എന്തുകൊണ്ട് എനിക്ക് ഷഹാദത്ത് നൽകുന്നില്ല? അതാണ് അദ്ദേഹത്തിന്റെ വേവന. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിന്റെ മാർഗത്തിൽ വധിക്കപ്പെട്ടാലും ആ മാർഗത്തിൽ മരിച്ചാലും അതാണില്ല മഗ്ഫിറത്തും മിനല്ലാഹി വറഹ്മ, അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യവും പാപമോചനവും ഉറപ്പായും ഉറപ്പായും അത് ഖൈറും മിമ്മാ യജ്മഊൻ, അവർ വാരിക്കൂട്ടുന്നതിനേക്കാളൊക്കെ എത്രയോ ഉത്തമമാണ്. മരിക്കുകയാണെങ്കിൽ പിന്നെ വീരോചിതമായ ഒരു മരണം വരിക്കലല്ല. സത്യവിശ്വാസി ആഗ്രഹിക്കേണ്ടത് ഷഹാദത്തിനെ കൊടുക്കലാണ്. കാരണം തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജീവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കാൻ കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും വലിയ വലിയ അനുഗ്രഹം, വലിയ മഹത്വത്ത്, വലിയ റഹ്മത്ത് എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്തൊരു ചെറിയ ആയത്തും കൂടി അത് പൂർത്തീകരിച്ച് പറയും. മുത്തും മുത്തും നിങ്ങൾ മരിച്ചുവെങ്കിൽ, ഔ കുത്തിൽത്തും, അല്ലെങ്കിൽ നിങ്ങൾ വധിക്കപ്പെട്ടുവെങ്കിൽ, ഇലല്ലാഹി തുഹ്ഷറൂൻ, തീർച്ചയായും നിങ്ങൾ അള്ളാഹുവിങ്കലേക്ക് തന്നെയാണ് ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്. നിങ്ങൾ വീട്ടിൽ കിടന്ന് മരിച്ചാലും സുഖമായിട്ട് മരിച്ചാലും യുദ്ധമുന്നണിയിൽ നിന്ന് ഓടിപ്പോയാലും അതല്ല, നിങ്ങൾ യുദ്ധത്തിൽ ഷഹീദായാലും മരിച്ചാലും ഒക്കെ നിങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ തന്നെയല്ലേ ചെല്ലുന്നത്. എങ്കിൽ പിന്നെ ആ അള്ളാഹുവിന് ഏറ്റവും തൃപ്തിപ്പെട്ട രൂപത്തിൽ മരിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അപ്പൊ മരണത്തെക്കുറിച്ച് നമ്മുടെയും ഒരു കാഴ്ചപ്പാടൊക്കെ അങ്ങനെയാകും. നമ്മളെ ആഗ്രഹം എന്താന്ന് പറഞ്ഞാല് ആ സുഖമായിട്ട് മരിക്കണമെന്നല്ല ആഗ്രഹിക്കുന്നത്. സുഖമായിട്ട് മരിക്കണം എന്ന് പറഞ്ഞാൽ ആ അർത്ഥത്തിൽ ആഗ്രഹിക്കാം. പക്ഷെ അതിനേക്കാൾ ഉപരി എന്റെ ജീവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിക്കാൻ, ആ മാർഗത്തിൽ പണിയെടുത്തുകൊണ്ട് മരിക്കാൻ എനിക്ക് കഴിയണേ എന്നാണ് ആഗ്രഹിക്കുന്നത്. നമ്മളൊരിക്കലും മറ്റവരേത് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരേത് ഒരു നഷ്ടമായിട്ട് നമ്മൾ കാണരുത്. യുദ്ധത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടത് അത് അനുഗ്രഹമായിട്ടാണ്, വലിയ നേട്ടം കൈവരിച്ചതായിട്ടാണ് നമ്മൾ കാണുന്നത്. നമ്മളിപ്പോ ഈ പലസ്തീനിലൊക്കെ കുട്ടികള് അവരാ മാർഗത്തിൽ മരിക്കുമ്പോ നമ്മളെ കുട്ടികൾക്കൊന്നും പറ്റിയില്ലോ എന്നല്ല, പക്ഷെ ആ കുട്ടികൾ എത്തുന്നത് സ്വർഗത്തിന്റെ വലിയ ഉന്നത സ്ഥാനങ്ങളിലാണ്. അവരെ സമർപ്പിക്കുന്ന ഉമ്മമാരുടെ ഒരു സ്ഥാനങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഒരു സ്ത്രീ പറഞ്ഞില്ല, എനിക്ക് 4-3 മക്കളുള്ളതിനെ ഞാൻ പറഞ്ഞയച്ചു, ഇനിയുണ്ട് കൊടുക്കാൻ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവൻ സമർപ്പിക്കാൻ ഇനിയും എന്റെ കയ്യിൽ മക്കളുണ്ട് എന്നാണ്. കാരണം അതിപ്പോ ഇതൊക്കെ ലോകത്ത് വലിയ ചർച്ചയാണ്. കാരണം നമുക്കറിയാലോ പുറത്ത് ജീവൻ സമർപ്പിക്കാൻ സമർപ്പിതരായ ഒരു ജനവിഭാഗത്തെ കൊന്നിട്ടെന്താ കാര്യം എന്നാണ് അമ്മ ഇസ്രായേലൊക്കെ ചിന്തിക്കുന്നത്. ലോക ഭൗതിക സമൂഹം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് തങ്ങൾ രക്തസാക്ഷിത്വത്തിന് കൊതിക്കുന്ന ഒരു സമൂഹത്തിന് മുമ്പിൽ വമ്പൻ രാജ്യം കീഴടങ്ങാണ്. സത്യത്തിൽ കൊന്നത് ഇത്ര ആള് ഇവിടെ മരിച്ചോ അവിടെ എത്ര ആള് മരിച്ചോ എന്നുള്ളതല്ല വിജയപരാജയത്തിന്റെ മാനദണ്ഡം. പകരം ഇവിടെ എത്ര ഇതായാലും തങ്ങൾ നേടേണ്ടത് നേടി, അവര് മസ്ജിദുൽ അക്സയിലേക്ക് ഇന്നലെത്തി, അവര് ലോകത്തിലെ വമ്പൻ സൈനിക ശക്തിയെ മുട്ടുകുത്തിച്ചു. കാരണം അത് ഈമാനിന്റെ പ്രതിഫലനമായിരുന്നു. വീരോചിതമായി വലിയ ആയുധങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ആളുകളോട് കല്ലെറിഞ്ഞ് പീഡിപ്പിക്കുന്ന, അവരോട് തർക്കിക്കുന്ന പിഞ്ചു മക്കളെ പോയി നമ്മൾ ലോകത്തിന്റെ മുമ്പിൽ കാണും. ലോകം ഞെട്ടിത്തരിക്കുകയാണ്. ഭൗതിക ലോകം, ഭൗതികന്മാർ, മരണത്തെ പേടിച്ചോടിക്കൊണ്ടിരിക്കുന്ന ഭൗതികന്മാർ. യഹൂദന്മാരൊക്കെ മരിക്കണതിനെ കുറിച്ചുള്ള ഭയങ്കര പേടിയുള്ള ആളുകളല്ലേ. ഒരെണ്ണത്ത് ഒരു മിസൈൽ അങ്ങാണ്ട് വീണപ്പോഴേക്കും ആകെ ബേജാറടിച്ചിരിക്കും. ഇപ്പുറത്തെ ആയിരക്കണക്കിന് മിസൈലും റോക്കറ്റുകൾ ഇട്ടിട്ടൊന്നും ഒരു പേടിയില്ല അവർക്ക്, അവര് കൂശലുമില്ല. അപ്പൊ ഇവിടെ ഖുർആൻ പറയുന്നത് ഉഹുദ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തില് നിങ്ങൾ ഈ മരണത്തിൽ നിന്ന് പേടിച്ചോടുന്നതൊക്കെ എത്ര വിഡ്ഢിത്തപരമായ നിലപാടാ. അങ്ങോട്ട് പോയില്ല എന്നെങ്കിൽ രക്ഷപ്പെട്ടു എന്നൊക്കെ വിചാരിക്കുന്നു. ഇതേ തന്നെ സൂറത്ത് നിസായിൽ അല്ലാഹു തആല വിശകലനം ചെയ്തിട്ട് പറയുന്നത് ഉഹുദ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ചില ആളുകൾ അവരുടെ കൂട്ടത്തിൽ വൈന്നമിങ്കുല്ലമല്ല യുപത്തി അന്നപ്പ ഇന്നസാബത്തുക്കും മുസീബത്തും കാലക്കത് അന്നമല്ലാഹു അലയ്യ ഇതിലമ്മക്കും ആഹും ഷഹീദ അവരിൽ ചില ആളുകളുണ്ട് ആ യുദ്ധത്തിന് പോയിട്ട് കുഴപ്പം പരിക്കൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ആവു പോകാഞ്ഞേ നന്നായി. അതല്ല വല്ല നേട്ടവും കിട്ടിയാൽ, യുദ്ധത്തിൽ നിന്ന് വല്ല നേട്ടങ്ങളും കിട്ടിയാൽ അവർ മൈത്രിബന്ധം ഇല്ലാത്ത പോലെ ആവും. നമുക്ക് അവരെ കൂടെ കൂടായിരുന്നു എന്ന് പറയുന്ന ആൾക്കാർ എന്നിട്ട് കുറയാൻ പറയണം. ഇതിൽ കൊല്ലപ്പെട്ടാലും വിജയിച്ചാലും അവർക്ക് മഹത്തായ പ്രതിഫലമാണ്. അപ്പൊ ഉള്ള ജീവിതത്തെ ഭൗതികതയുടെ ആസ്വാദനത്തിൽ ഇങ്ങനെ ഇട്ടിട്ട് കളിക്കുന്നതിന് പകരം ത്യാഗപൂർണമായ സമർപ്പണത്തിന്റെ മനസ്സാണ് നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. അല്ലാതെ കേവല ഭൗതികന്മാരെ പോലെ അത് കിട്ടണം ഇത് കിട്ടണം എന്ന രൂപത്തിലുള്ള ഒരു നിനക്ക് വേണ്ടിയല്ല നിങ്ങൾ ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കും. എന്ന് പറഞ്ഞാൽ ഒരു ഒരു ജീവിതത്തെ കുറിച്ച് ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ വെറുതെ ഇറങ്ങിച്ചാടി പോകാനല്ല, പക്ഷേ അപായം പേടിച്ച് മാറി നിൽക്കുന്ന നിലപാട് നിങ്ങൾക്ക് സ്വീകരിക്കാൻ പാടില്ല എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ് ഈ ആയത്തുകളിൽ ചെയ്യുന്നത്. തുടർന്ന് അടുത്ത ആയത്തിൽ ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻതലഹും ولو كنت فظا غليظ القلب لانفضوا من حولك فاعف عنهم واستغفر لهم وشاورهم في الامر فاذا عزمت فتوكل على الله ان الله يحب المتوكلين. يا ആയത്ത് പലപ്പോഴും കേട്ടിട്ടുണ്ടാവുന്നാണ് വിചാരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ആയത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ നിലപാടിനെ പ്രശംസിച്ചുകൊണ്ട് അല്ലാഹു തആല പറയുന്ന ആയത്താണ്. യഹൂദ യുദ്ധം കഴിഞ്ഞിട്ട് യുദ്ധത്തിലൊരു നേതാവ് എന്ന നിലക്ക് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ റോള് ലോകത്തിലെ എല്ലാ നേതാക്കന്മാർക്കും മാതൃകാപരമായ വലിയൊരു റോളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഒരു പങ്ക് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഒരുപാട് സങ്കീർണതകൾ ആ യുദ്ധത്തിൽ ഉണ്ടായിട്ടുണ്ട്. കുറെ ആളുകൾ പിന്തിരിഞ്ഞു പോയി, കുറെ ആളുകൾ അനുസരണക്കേട് കാണിച്ചു, കുറെ ആളുകൾ സാമ്പത്തിക ലാഭത്തിന്റെ പിന്നാലെ ഓടി, ചില ആളുകൾ ജീവനെ പേടിച്ചോടി. അതേസമയം ഒരു വലിയ ഈമാനിക വിശ്വാസത്തിൽ സകലതും സമർപ്പിച്ച ഒരു വലിയ സംഘം ആളുകൾ ഇങ്ങനെ പല തരത്തിലുള്ള അവസ്ഥകളൊക്കെ അഭിമുഖീകരിക്കുമ്പോൾ ഒരു നേതൃത്വം എന്ന നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ആ ഘട്ടത്തിലും അതിനുശേഷവും അദ്ദേഹം അനുവർത്തിച്ച നിലപാടുകളെ വിശകലനം ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. വളരെ പ്രാധാന്യപൂർവ്വം നമ്മൾ പഠിക്കേണ്ട ഒരു ഭാഗമാണ്. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ്, ഫബിമാ റഹ്മത്തിൻ കാരുണ്യം കൊണ്ടാണ്. മാ എന്നുള്ളത് അതിനെ സംബന്ധിച്ച് അവിടെ മാ ഒരു അധിക അക്ഷരാണ്, അതല്ലാതെ ഒരു ഉച്ചാരണ സൗകുമാര്യത്തിന് വേണ്ടി വെച്ചതാണ്, അതല്ല അത് ഇനി പറയാൻ പോണ കാര്യത്തെ ഒന്ന് ശക്തിപ്പെടുത്താനാണ് എന്നൊക്കെ മുഫസ്സിറുകൾ ആ മായെ കുറിച്ച് പറയുന്നത്. എന്തായാലും ബിറഹ്മത്തിൻ എന്നർത്ഥം, എന്ന് പറഞ്ഞാൽ കാരുണ്യം കൊണ്ടാണ്. മിനല്ലാ അള്ളാഹുവിൽ നിന്നുള്ള ഒരു വലിയ കാരുണ്യം കൊണ്ടാണ്. ലിൻതലഹോ ലിൻതലഹും, ലിൻത എന്ന് പറഞ്ഞാൽ ഇപ്പൊ ലാന എലീനു ലയ്യന് ലയ്യന് നമ്മൾ പഠിച്ചിട്ടുള്ള വാക്കുകൾക്ക് വന്നു ലയ്യൻ, അതിൻ്റെതാണ് അതിന്റെ ക്രിയാരൂപമാണ് ലിൻത. നീ സൗമ്യനായത്, ഇപ്പൊ കൗലൻ ലയ്യന എന്ന് ഖുർആൻ പറഞ്ഞു. മൂസാ നബി അലൈഹി സ്വലാമിനോട് ഫിറാനോട് സംസാരിക്കേണ്ടത് കൗലൻ ലയ്യന, സൗമ്യമായ വാക്കോടുകൂടി. ആ മഹാപോക്കിരനോട് സൗമ്യമായ വാക്കിൽ വഖൂലാലഹു കൗലൻ ലയ്യന ലഅല്ലഹു യതദക്കറു ഔ യഖ്ഷ എന്ന് പറഞ്ഞത് അർത്ഥത്തിലാണ്. അപ്പൊ ഇവിടെ കൗലൻ ലയ്യന എന്ന് പറഞ്ഞ പോലെ ഇവിടെ ലിൻതലഹു, നീ സൗമ്യനായി എന്നത് അള്ളാഹുവിന്റെ വലിയ ഒരു കാരുണ്യമാണ്. ആർക്കും സൗമ്യത കിട്ടൂല. കാരണം ആകെ പോയ 10,000 ആളെ ഒരു കൂട്ടി പോയാലും 1,300 പിന്തിരിഞ്ഞു പോയി. പിന്നെ പറഞ്ഞു വലിയതിലൊക്കെ വളർത്തിയെടുത്ത് കൊണ്ടുവന്ന ആളുകള് ഇവരെയോട് അച്ചടക്കം പറഞ്ഞ് എന്തെല്ലാം നല്ല ഗൗരവത്തിലൊക്കെ പറഞ്ഞത് എന്നറിയും. ഞങ്ങളെ മൃതശരീരം കാക്കകൾക്ക് ഒത്തി വലിച്ചാലും നിങ്ങൾ വരരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അനുസരണക്കേട് കാണിച്ചു. എന്നിട്ടോ ഇത്തിരി പോന്ന പരലോകത്തെ ലക്ഷ്യം വെച്ചിറങ്ങിയ ആളുകൾ ഇത്തിരി പോന്ന ഗനീമത്ത് മുതലിന്റെ പിന്നാലെ പോയി. ചില ആളുകൾ വിരണ്ടോടി, ചില ആളുകൾ പേടിച്ചിരണ്ടു പോയി. ഇതൊക്കെ വന്നപ്പോ ആ ഒരു സമൂഹത്തോട് തന്റെ അനുയായി വൃന്ദത്തോട് ഏതൊരു മനുഷ്യനും അമർഷവും ഭയങ്കര ദേഷ്യവും തോന്നും. റസൂലല്ലാത്ത സഹാബാക്കൾക്കൊക്കെ നല്ല സഹാബാക്കൾക്കൊക്കെ ഭയങ്കര അരിശം വന്നിക്കണ്. പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ അപ്പോഴും വളരെ സൗമ്യഭാവം സ്വീകരിക്കുകയാണ് ചെയ്തത്, വളരെ സൗമ്യഭാവം. അതുകൊണ്ടാണ് അള്ളാഹുവിൽ നിന്നുള്ള വലിയ കാരുണ്യം കൊണ്ടാണ് ലിൻതലഹും നീ അവരോട് സൗമ്യനായത്. റസൂലുള്ളാഹിനെ കുറിച്ച് അള്ളാഹ് കൊടുത്തൊരു വലിയ സർട്ടിഫിക്കറ്റ് ആണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തിരുമേനി ഇതിനെ കുറിച്ച് പറഞ്ഞല്ലോ, വൈനക്കലാ ഹുൽഖിൻ അളീം, അദ്ദേഹം ഏറ്റവും ഉത്തമ സ്വഭാവമുള്ള ആളാണ്. അത് പിന്നീട് ഖുർആൻ പറയുന്നു, വലവ് കുന്ത ഫള്ളൻ ഖലീദൽ ഖൽബ്, വലവ് കുന്ത നീയായിരുന്നെങ്കിൽ ഫള്ളൻ പരുഷപ്രകൃതനായിരുന്നെങ്കിൽ, ഖലീദൽ ഖൽബ് കഠിന മനസ്കനുമായിരുന്നുവെങ്കിൽ, ലം ഫള്ളൂ അവർ പിരിഞ്ഞു പോകുമായിരുന്നു, മിൻ ഹൗലിക് നിന്റെ ചുറ്റും നിന്നും അവർ പിരിഞ്ഞു പോകുമായിരുന്നു. അള്ളാഹു പറയാണ് വലവ് കുന്തനിയായിരുന്നെങ്കിൽ ഫള്ളൻ പരുഷപ്രകൃതനായിരുന്നെങ്കിൽ, ഖലീദൽ ഖൽബ് കഠിന മനസ്കനുമായിരുന്നുവെങ്കിൽ, ലം ഫള്ളൂ മിൻ ഹൗലിക് നിന്റെ ചുറ്റും നിന്നും അവർ പിരിഞ്ഞു പോകുമായിരുന്നു. അല്ലേ ആളുകള് നിന്റെ നീ വളരെ സൗമ്യനായതാണ്, നീ പരുഷപ്രകൃതിയും കഠിന ഹൃദയനുമായ ഒരാളായിരുന്നെങ്കിൽ പിന്നെ നിന്റെ കൂടെ ആരുണ്ടാവില്ലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ വിജയത്തിന്റെ ഒരു വലിയ നിദാനം പ്രവാചകന്റെ മഹിതമായ സ്വഭാവമായിരുന്നു. പ്രവാചകൻ വളരെ വിനയാന്യതനായിരുന്നു. ഇത്രയും വലിയ ആളാണെങ്കിൽ പോലും പ്രവാചകൻ ഏതൊരാളുടെ മുമ്പിൽ, അതല്ല അദീബിനെ ഹാത്തിമ റളിയല്ലാഹു അൻഹു ഒരിക്കൽ വന്നിട്ട് ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി വന്ന അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒന്ന് രണ്ടു ദിവസം നോക്കട്ടെ. അപ്പൊ ഈ സഹാബാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് കാണിക്കുന്ന ആദരവും ബഹുമാനമൊക്കെ കണ്ടപ്പോ ഇദ്ദേഹം മനസ്സിൽ കുറിച്ച് വെച്ചു, അത് ശരി അന്ത്യപ്രവാചകൻ എന്ന് പറഞ്ഞ ഒരു രാജാവ് പോലെയുണ്ട്. അപ്പൊ നബിയെ കുറിച്ച് അദ്ദേഹം മനസ്സിൽ കുറിച്ച് വെച്ചത് രാജാവിന് തുല്യനായ വലിയ ആൾക്കെന്നാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പള്ളിയിൽ ഇരിക്കുമ്പോൾ കാണിക്കുന്ന ഒരു ചെറിയ പെൺകുട്ടി വന്നിട്ട് വാടി വിളിക്കും റസൂലിനെ, ഈ രാജാവിനെ. അപ്പൊ റസൂൽ ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് ചെന്നു. ആ കുട്ടിക്ക് എന്തോ റസൂലിനോട് പറയാനുണ്ട്, കുറെ പറയാനുണ്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തിരുമേനി ആ പെൺകുട്ടിയുടെ പൊക്കം എത്രയാണോ ആ പൊക്കത്തിനനുസരിച്ച് ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുക. ആ കുട്ടിക്ക് പറയാനുള്ളത് മുഴുവൻ കേൾക്കുകയാണ്. അദീബിൻ ഹാത്തിം റളിയല്ലാഹു നേരത്തെ പറഞ്ഞ രാജാവ് എന്നുള്ള വിട്ടിട്ട് പകരം മനസ്സിൽ വേറൊരു വാചകം എഴുതി വെച്ചു, ഇതാകുന്നു അന്ത്യപ്രവാചകൻ. ഇതൊറ്റപ്പെട്ട ഒരു സംഭവമല്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ ആ ഒരു സ്നേഹപൂർണമായ നിലപാട് കൊണ്ടായിരുന്നു പ്രവാചകന് ആ ഒരു പ്രതികൂല സാഹചര്യത്തിലും ആ ഒരു വലിയ സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ സാധിച്ചത്. അതായിരുന്നു, അതുകൊണ്ടാണല്ലോ വിശുദ്ധ ഖുർആൻ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ കുറിച്ച് പറഞ്ഞെന്താ, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസൻ അലൈഹി മാ അനിത്തും ഹരീസൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും, നിങ്ങൾക്കിടയിൽ നിന്ന് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു ദൈവദൂതൻ ഇതാഗതനായിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താ, അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾ വിഷമിക്കുന്നതിൽ അതേപോലെ തന്നെ ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, നിങ്ങൾ വിഷമിക്കുന്നത് അദ്ദേഹത്തിന് അസഖ്യമാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ വിജയത്തിൽ അതീവ തൽപരനാണ് അദ്ദേഹം, സത്യവിശ്വാസികളോട് അലിവും കാരുണ്യവും ഉള്ളവനാണ്, റഊഫാണ്, റഹീമാണ്. അള്ളാഹിന്റെ ഗുണവിശേഷങ്ങൾ എടുത്താൽ കൊടുത്തിരിക്കും. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹാബാക്കളോട് വളരെ ഇതായിരുന്നു അദ്ദേഹം. സഹാബാക്കളോട് മാത്രമല്ല ശത്രുക്കളോട് പോലും
എതിരാളികളോട് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അങ്ങേയറ്റത്തെ ശത്രുവിനോട് പോലും അങ്ങേയറ്റത്തെ വിനയവും അവരോടുള്ള സ്നേഹവും റസൂലിന്റെ ഏറ്റവും വലിയൊരു പ്രവൃത്തിയായിരുന്നു. ആ ഒരു ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ വിജയത്തിന്. അതാണ് ഇവിടെ ഖുർആൻ ഉഹുദ് യുദ്ധത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സ്വീകരിച്ച നിലപാടിനെ വിശകലനം ചെയ്തിട്ട് പറയാണ് എന്തെന്ന്, വലവ് കുന്ത ഫല്ലൻ വലീദുൽ ഖൽബി, താങ്കൾ പരുഷഹൃദയനും അതുപോലെ കഠിനമനസ്കനുമായിരുന്നുവെങ്കിൽ നിന്റെ ചുറ്റും നിന്നും അവർ പിരിഞ്ഞു പോകുമായിരുന്നു. അതുകൊണ്ട് നീ അവർക്ക് മാപ്പ് നൽകുക, അവർക്ക് വേണ്ടി നീ പാപമോചനത്തിനർത്ഥിക്കുക തെറ്റെയ്ത ആളുകൾക്ക് വേണ്ടിട്ട്. വശാബിറുഹും, നീ അവരോട് കൂടി ആലോചിക്കുക ഫില്ലംബ്രി കാര്യങ്ങളിൽ. വൈദാ അസംത, നീ ഒരു തീരുമാനമെടുത്താൽ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. ഇന്നല്ലാഹ, നിശ്ചയമായും അള്ളാഹു യുഹിബ്ബുൽ മുതവക്കിലീൻ, ഭരമേൽപ്പിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. ആയത്ത് പഠിക്കണം, ഇപ്പൊ തന്നെ കാണാതെ പഠിക്കേണ്ടത്, അർത്ഥം ശരിക്കും പഠിക്കേണ്ട ആയത്താ ഇത്. റസൂലിനെങ്ങനെ മഹത്വം പറയാനല്ല, അത് ഞാനും നിങ്ങളും സ്വീകരിക്കേണ്ട ആൾക്കാരാണ്. നമുക്കൊക്കെ നമ്മളൊക്കെ ഒരർത്ഥത്തിൽ നേതാക്കന്മാരും നീതന്മാരുമാണ്. ഒരു വീട്ടിലെ മിനിമം വീട്ടിലെങ്കിലും നേതാക്കന്മാരായിരിക്കും അവിടെ ഒക്കെ, അല്ലെങ്കിൽ ജനങ്ങളുമായി ഇടപഴകുന്ന ഒരാളുടെ നിലപാട് ഇങ്ങനെയായിരിക്കും. ബാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ് നീ അവരോട് സൗമ്യനായത്. ആളുകളോട് അങ്ങേയറ്റത്തെ സൗമ്യഭാവം നമ്മുടെ നിലപാടിന്റെ ഒരു ഭാഗമായി മാറേണ്ടതാണ്. തുടർന്ന് നീ പരുഷ ഹൃദയനും കഠിന ഹൃദയനുമായിരുന്നെങ്കിൽ ആളുകൾ ആർക്കും ആരടുത്തേക്കും വരാൻ തോന്നൂലല്ലോ. സാധാരണ ഏകാധിപതികളായ ഭരണാധികാരികളെ പോലെ ആയിരുന്നില്ല അള്ളാഹുവിന്റെ റസൂല്. അള്ളാഹുവിന്റെ റസൂല് അവരൊക്കെ ഉണ്ടാണല്ലോ. സാക്ഷാൽ ബിലാൽ റളി അള്ളാഹുവിന്റെ ആ നല്ല ആ പുമേനിയിൽ റസൂൽ അങ്ങ് കെട്ടിപ്പിടിച്ചപ്പോ അന്ന് പ്രവഹിച്ചൊരു വൈദ്യുത തരംഗം ഉണ്ടല്ലോ, അതാണ് ആ ബിലാൽ റളി അള്ളാഹുവിനെയൊക്കെ ഏത് ഘട്ടത്തിൽ റസൂലിന്റെ പേര് കേൾക്കുമ്പോ പോലും വിതുമ്പുമാറി സ്നേഹം മനസ്സിൽ ഉണ്ടാക്കിയെടുത്തത്. ചളിക്കുണ്ടി എന്നാണ് അള്ളാഹിന്റെ റസൂൽ അവരൊക്കെ ഉയർത്തിയത്. കാരണം ആ റസൂൽ ആരേടും വരാ ഇതില്ലാതെ അവരൊക്കെ ഒന്നിച്ചു നിർത്തിയിരുന്നു എന്നതാണ്. അതുകൊണ്ട് റസൂല് പറയാണ്, അള്ളാഹ് പറയാണ്, ഈ ഉഹുദ് യുദ്ധത്തിൽ ഒരുപാട് തെറ്റുകൾ, അബദ്ധങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് ആളുകൾ ചെയ്ത് കൂട്ടിയിട്ടുണ്ട്, ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ എന്ത് ചെയ്യണം? വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക. എപ്പോഴും വിട്ടുവീഴ്ച വേണമെന്നല്ല, ചില ശിക്ഷകളോ ശിക്ഷാ നടപടികളൊക്കെ റസൂൽ നടത്തിയിട്ടുണ്ട്. തബൂക്ക് യുദ്ധത്തിൽ ചില ആളുകൾക്കെതിരെ നടപടികൾ എടുത്തിട്ടുണ്ട്, അതൊക്കെ വേറെ സന്ദർഭത്തെ. പക്ഷെ ഇപ്പോൾ ഒരു സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു ഘട്ടം എന്ന നിലയ്ക്ക് അവരിൽ വന്നുപോയ അബദ്ധങ്ങൾക്ക് നമുക്ക് പുറത്തു കൊടുക്കും. പക്ഷെ അതല്ല പുറത്തേറിന്റെ കാര്യമായിട്ട്, ആ അള്ളാഹുവിനോട് നിങ്ങൾ പാപമോചനത്തിനർത്ഥിക്കുക. നമ്മള് നേതാക്കന്മാരൊക്കെ തങ്ങളുടെ അനുയായികൾക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ അർത്ഥം പറ്റിക്കഴിഞ്ഞാല് ഞാൻ നിനക്ക് പുറത്തു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞതിനേക്കാൾ അപ്പുറം ഞാൻ നിനക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കല്ല തേടുന്നു എന്നുള്ള പ്രയോഗം നടത്തുകയാണ് ഏറ്റവും വേണ്ടത്. അത് ഏറ്റവും വലിയൊരു സംഭവമാണ്. അത് അവരുടെ ഹൃദയത്തെ തന്നെ സ്വാധീനം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് പാപമോചനത്തിന് തേടാം, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇസ്തിഗ്ഫാർ നടത്താം. അതുകൊണ്ടാ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തണം എന്നാണ് അള്ളാഹു താല ഇവിടെ പറഞ്ഞു. തുടർന്ന് പറഞ്ഞ എന്താണ്, വശാബിർഹും ഫിൽ അംറ്, കാര്യങ്ങളിലൊക്കെ നീ അവരോട് കൂടി ആലോചിക്കുക. നല്ല സമയത്താണ് അള്ളാഹു താല അത് പറഞ്ഞു. കൂടി ആലോചിച്ചതിന്റെ കുഴപ്പം അനുഭവിച്ചിരിക്കുന്ന സമയാ. എന്താ കൂടി ആലോചന നടത്തിയത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഉഹുദ് യുദ്ധത്തെ എങ്ങനെ നേരിടണമെന്ന് മുസ്ലിമീങ്ങളേറ്റ് കൂടി ആലോചന നടത്തി. അപ്പോഴാണ് കുറെ ആൾക്കാർ പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, മദീനയ്ക്ക് പുറത്തു പോയി ആക്രമണം നടത്തും. ചില ആളുകൾ പറഞ്ഞത് നമുക്ക് മദീനയിലേക്ക് ഒറ്റപ്പെടെ വെച്ചിട്ട് നമുക്ക് നമ്മളെ മദീനയുടെ ഇടുങ്ങിയ തെരുവിലിട്ടത് അവനെ കൈകാര്യം ചെയ്യാം. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ആഗ്രഹം ഇങ്ങോട്ട് വരട്ടെ, ഇങ്ങോട്ട് വന്നിട്ട് നമുക്ക് ഇവിടെ ഇട്ട് കൈകാര്യം ചെയ്യാം എന്നായിരുന്നു. പക്ഷേ ചില ചെറുപ്പക്കാരായ ഉഷാറായ മദറിലൊന്നും പങ്കെടുക്കാൻ അവസരം കിട്ടാത്ത, എന്നാ ഈ ദീനിന്റെ മാർഗത്തിൽ സമർപ്പിക്കണം എന്ന ആഗ്രഹമുള്ള കുറെ ആളുകളുടെ വലിയൊരു കൂട്ടം ആളുകൾ പറഞ്ഞു, എന്തിനും ഇങ്ങോട്ട് വരാം, അങ്ങോട്ട് തന്നെ പോകണം, നമുക്ക് ഉഹുദിലേക്ക് അങ്ങോട്ട് പോകാം, മദീനക്ക് പുറത്തേക്ക് പോകാം. ഈ തീരുമാനം ആണ് ഇത് കൂടിയാലോചന നടത്തിയപ്പോ ഉണ്ടായ പ്രശ്ന. ഈ കൂടിയാലോചനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി സ്വന്തം തീരുമാനം മാറ്റിയാണ് ചെയ്തത്. അങ്ങനെയാണ് മദീനക്ക് വെളിയിലേക്ക് യുദ്ധം പോയത്. അതൊരു പക്ഷേ യുദ്ധത്തിന്റെ പരാജയത്തിന് കാരണമായേക്കാം, അല്ലെ യുദ്ധത്തിന് ഈ കഷ്ടനഷ്ടങ്ങൾ വരുത്തുന്നതിന് കാരണമായി തീർന്നിരിക്കാം. പക്ഷേ എന്നിട്ടും അള്ളാഹു താല ഇവിടെ പറഞ്ഞത് കാര്യങ്ങൾ ഇനിയും കൂടി ആലോചിക്കണം എന്ന് തന്നെയാണ്. കാരണം ശൂറാ സംവിധാനം അല്ലെങ്കിൽ കൂടിയാലോചന എന്ന് പറയുന്നത് ഇസ്ലാമിക സൊസൈറ്റിയുടെ വളരെ നിർണായകമായ ഒരു ഘടകമാണ്. വിശുദ്ധ ഖുർആൻ തന്നെ അത് പറഞ്ഞല്ലോ സത്യവിശ്വാസികളെ വർണ്ണിച്ചെടുത്ത് വല്ല ദീനസ്തജാബൂലി റബ്ബിഹിം വഖാമുസ്സലാത്ത വഅംറുഹും ശൂറാ ബൈനഹും വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അവിടെ സത്യവിശ്വാസികളെ വർണ്ണിച്ച് പറഞ്ഞപ്പോൾ അവരുടെ കാര്യങ്ങൾ അവർ പരസ്പരം കൂടിയാലോചിക്കുന്നവരാണ് എന്ന് ഖുർആൻ വർണ്ണിച്ചു. സൂറത്തു ശൂറയിൽ തന്നെ അത് പറയുന്നു. അപ്പോ കൂടിയാലോചന എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ കൂടിയാലോചനയുടെ ഗുണം എന്താണ്? ഞാൻ ഒറ്റയ്ക്ക് ഒരു കാര്യം തീരുമാനിക്കുന്നതിനേക്കാൾ എത്രയോ മെച്ചമായിരിക്കും കൂടിയാലോചിക്കുമുണ്ടാകുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഉഹുദിൽ മാത്രമല്ല അതിന് മുമ്പും ശേഷം ഒക്കെ കൂടിയാലോചന കാര്യമായി നടത്തിയിരുന്ന ഒരു പ്രവാചകൻ, അള്ളാഹുവിൽ നിന്ന് വഹ്യി കിട്ടുന്ന പ്രവാചകനാണെന്ന് ആലോചിക്കണം. ഒരു വഹ്യി ലഭിക്കുന്ന പ്രവാചകൻ പോലും അള്ളാഹുവിന്റെ പക്കൽ നിന്ന് വഹ്യി ലഭിച്ചിട്ട് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി കൂടിയാലോചന നടത്തിയിരുന്നു. പിന്നെ വഹ്യി കിട്ടാത്ത നമ്മളെ കാര്യം പറയണോ? നമ്മളെ കാര്യം പറയണ്ടല്ലോ. പക്ഷെ എന്തിനൊക്കെ കൂടിയാലോചിക്കണ്ടേ? നമുക്ക് നേരെ അടിസ്ഥാനപരമായ ഇസ്ലാമിക വിഷയത്തിലൊന്നും കൂടിയാലോചിക്കേണ്ട കാര്യമില്ല. അള്ളാഹുറും അവന്റെ റസൂലും കൃത്യമായി പറഞ്ഞ ഒരു കാര്യത്തിലും നമ്മൾ കൂടിയാലോചിക്കണ്ട. അതിൽ കൂടിയാലോചിച്ചിട്ട് വേറെ തീരുമാനം എടുക്കേണ്ടതും ഇല്ല. നിസ്കരിക്കണോ നിസ്കരിക്കണോ എന്നും കൂടിയാലോചിക്കേണ്ട കാര്യമില്ല. നിസ്കരിക്കേണ്ടേ വേണം. പക്ഷെ നിസ്കരിക്കൽ ആ പള്ളിക്ക് വേണോ, ഈ പള്ളിയിൽ വേണോ, ഇവിടെ വെച്ച് വേണോ, അവിടുത്തെ പോണോ, അവിടെ എത്തിയിട്ട് വേണോ, അതൊക്കെ നമുക്ക് കൂടിയാലോചിക്കാം. നമസ്കരിക്കണമെന്ന കാര്യത്തിൽ കൂടിയാലോചന ഇല്ല. നമസ്കാരം മാത്രം നിശ്ചയിച്ച കാര്യം. അതേസമയം നമ്മളൊരു യാത്ര പോകുകയാണ്. അപ്പോ യാത്ര പോകുമ്പോ നമ്മൾ പറയാണ് നമ്മള് തൃശ്ശൂർ വെച്ച് നമസ്കരിക്കണോ, അതല്ല കൊടുങ്ങല്ലൂർ വെച്ച് നമസ്കരിക്കണോ, അല്ലെ എറണാകുളത്ത് വെച്ച് നമസ്കരിക്കണോ എന്നൊക്കെ തീരുമാനിക്കാൻ നമ്മൾ ജമ്മാക്കിയിരിക്കുകയാണ്. ഇവിടെ വെച്ച് നമസ്കരിക്കണം, അവിടെ വെച്ച്. അപ്പൊ പോണ ആളുകളിൽ നാലാളാണ് പോണെങ്കിൽ നാലാൾ തമ്മിൽ കൂടിയാലോചന. ഞാനാണ് നേതാവ് എന്ന നിലയ്ക്ക്, ഞാനാണ് യാത്രാ അമീർ എന്ന നിലയ്ക്ക് ഞാൻ ഏകപക്ഷീയമായിട്ട് പറയുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് കൂടിയാലോചിച്ചാൽ ഉള്ള ഗുണം. കാരണം ആ തീരുമാനത്തിൽ എല്ലാവരുടെയും പങ്കാളിത്തം കിട്ടും. എന്റെ ബുദ്ധിയിലും എന്റെ ചിന്തയിലും വരാത്ത ചില അടിസ്ഥാനങ്ങൾ അവിടെ കിട്ടുകയും ചെയ്യും. അങ്ങനെ കിട്ടിയിട്ടുണ്ട്, റസൂലുള്ളാഹിക്ക് പോലും കിട്ടിയിട്ടുണ്ട്. ഖന്ദഖ് യുദ്ധവേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി കൂടി ആലോചിച്ചപ്പോഴല്ലേ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു കിടങ്ങ് കുഴിച്ചിട്ട് കാര്യങ്ങൾ അവരെ പ്രതിരോധിക്കാമെന്ന ആശയം കിട്ടിയത്. ബദർ യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി കൂടി ആലോചിച്ചു. അങ്ങനെ റസൂലിന്റെ തീരുമാനം മാറ്റപ്പെടുകയാണ് ചെയ്തത്. താവളമടിച്ച സ്ഥലം മാറി. ബദർ യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ആളുകളുടെ മുഴുവൻ പിന്തുണയും കിട്ടുന്നതിന് വേണ്ടി കൂടിയാലോചന നടത്തി. അൻസാറുകളോടും മുഹാജിറുകളോടും പ്രത്യേകം പ്രത്യേകം സംസാരിപ്പിച്ചു. അവരെ കൊണ്ട് കൂടിയാലോചിച്ചു എന്ന് മാത്രമല്ല അവരെ നേതാക്കന്മാരെ കൊണ്ട് വർത്തമാനം പറയിപ്പിച്ചു. അങ്ങനെയാണല്ലോ മിഖ്താദ് ബിൻ അംർ റളിയല്ലാഹു സഅദ് റളിയല്ലാഹു ഒക്കെ തങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയത്. അള്ളാഹിന്റെ റസൂലെ, ഞങ്ങൾ മൂസാ നബിയുടെ ആൾക്കാർ പറഞ്ഞ പോലെ ഞങ്ങൾ പറയില്ല. ഞങ്ങള് നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്താൽ ഞങ്ങൾ ഇവിടെ കുത്തിരിക്കാന്നൊന്നും ഞങ്ങൾ പറയില്ല. ഞങ്ങളും കാത്തിലും ഞങ്ങളും യുദ്ധം ചെയ്യാം എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുക. അതേപോലെ തന്നെ നിങ്ങൾ പ്രവാചകരെ, താങ്കൾ ഞങ്ങളെയും കൊണ്ട് കടലിലേക്ക് എന്നാലും ഞങ്ങൾ താങ്കളുടെ കൂടെ ഉണ്ടാവും. ആ പിന്തുണ നേടിയിട്ടാണ് ബദർ യുദ്ധത്തിലേക്ക് പോയത്. അപ്പൊ ഓരോ ഘട്ടത്തിൽ ആയിഷ റളിയല്ലാഹുവിന്റെ അപവാദ പ്രചരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി സഹാബാക്കളുമായി കൂടിയാലോചിച്ചു. പിന്നീട് ആ കൂടിയാലോചന ഇസ്ലാമിക സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ ഘടകമായി മാറി. ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് അതിനുവേണ്ടി കൂടിയാലോചന സമിതികൾ രൂപീകരിച്ചു. അടുത്ത ഖലീഫയെ തെരഞ്ഞെടുക്കുന്നതിന് കൂടിയാലോചനകൾ വെച്ചു. കാരണം കൂടിയാലോചിക്കുകയും, അല്ലാതെ ഇസ്ലാം ഒരു ഏകാധിപത്യത്തിന്റെതല്ല, രാജാധിപത്യത്തിന്റെ ഘടനയല്ല. പകരം ഇസ്ലാമിന്റെ ഒരു ജനപ്രാതിനിധ്യ അല്ലെങ്കിൽ ജനപ്രാതിനിധ്യത്തിന്റെ ഒരു അവസ്ഥ. അത് ഏകാധിപത്യമല്ല, ജനപ്രാതിനിധ്യത്തിന്റെ വ്യവസ്ഥയാണെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കൂടിയാലോചന നടത്തണമെന്ന് ഖുർആൻ വിശദീകരിച്ചു. വേറെ റസൂലിന്റെ സവിശേഷതയായിട്ട് പറയാം. എന്നിട്ട് റസൂലിനോട് വീണ്ടും പറയാണ് ഫിൽ അംറ്, അവരുടെ കാര്യങ്ങളിലൊക്കെ അവരുമായി കൂടിയാലോചിക്കുക. എന്നിട്ട് കൂടിയാലോചനകളൊക്കെ നടത്തി, വിശകലനങ്ങളൊക്കെ നടത്തി, വരും വരായികളൊക്കെ ആലോചിച്ച് ഏറ്റവും ഉചിതമായ ഒരു തീരുമാനം ആയിക്കഴിഞ്ഞാൽ അങ്ങനെ നീ തീരുമാനമെടുത്താൽ നീ ഭരമേൽപ്പിക്കുക. അള്ളാഹു ഭരമേൽപ്പിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. എന്നിട്ട് പിന്നെ കാര്യങ്ങൾ അള്ളാഹു ഏൽപ്പിക്കുക, വെറുതെ കൊണ്ടുപോയി ഏൽപ്പിക്കുന്നത് ശരിയല്ല. കാര്യങ്ങൾ കൂടിയാലോചിക്കുകയും വിശകലനം ചെയ്യുകയും അതിന്റെ വരുംപരായികൾ ആലോചിക്കുകയും എല്ലാ കാര്യങ്ങളും അതിന് ചെയ്യേണ്ട കാര്യങ്ങളും ഭൗതികമായി ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ശരിക്കും ചെയ്തതിന് ശേഷം പിന്നെ അതിന്റെ ഫലം അള്ളാഹുവിന് വേണ്ടി വിട്ടുകൊടുക്കുക. അതിന്റെ അനുഭവം എന്താണോ അത് ഉണ്ടാകേണ്ടത് അള്ളാഹുവിലേക്ക് വിട്ടുകൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ തവക്കുൽ ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് ഒട്ടകത്തെ കെട്ടിട്ടിട്ട് തവക്കുൽ ചെയ്യണം എന്ന് പറഞ്ഞത്. തവക്കുൽ എന്ന് പറഞ്ഞത് ഒരു പുതിയ സംഭവമല്ലേ? ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ആലോചിക്കാവുന്ന ആലോചനകള്, ആസൂത്രണം നടത്താവുന്ന ആസൂത്രണങ്ങള്, ചെയ്യാവുന്ന സൂക്ഷ്മതകൾ ഒക്കെ ചെയ്തിട്ടും പിന്നെ സത്യവിശ്വാസിക്ക് ഒരു ഘടകമുണ്ട്, എല്ലാം കാണുന്ന ഹയ്യുൽ ഖയ്യൂമായ തവക്കൽ അലൽ ഹയ്യിൽ തദീലായോ, മരിക്കാത്ത എന്നും ജീവിക്കുന്ന അള്ളാഹുവിൽ പരമേൽപ്പിക്ക. എന്നിന്റെ കൂടെ എന്താ തീയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഹിജ്റക്ക് പോകുന്ന വേള എങ്ങനെ നല്ല ആസൂത്രണല്ലേ, എത്ര ഗംഭീര ആസൂത്രണം, ചരിത്രത്തിൽ പഠിക്കേണ്ട ആസൂത്രണമാണ്, മാനേജ്മെന്റ് വിദ്യാർത്ഥികളൊക്കെ പഠിക്കേണ്ട വലിയ ആസൂത്രണമാണ് റസൂല് തന്റെ ഹിജ്റക്ക്, റസൂലുള്ളാഹി ഹിജ്റക്ക് ചെയ്തത്. എന്നിട്ട് മദീനയിലേക്ക് സാധാരണ പോകേണ്ട വഴിക്ക് വിരുദ്ധമായ വഴിയിലൂടെ പോയി ഉഹൈൽ അഭയം തേടി ഒക്കെ ചെയ്ത് എല്ലാ ആസൂത്രണവും, പാല് കൊണ്ട് ഭക്ഷണം കൊണ്ടുവരാൻ ഒരാളെ ഏർപ്പെടുത്തി, മൃഗ പെരുന്നാളുടെ കാൽപ്പാടുകൾ മായ്ക്കാനുള്ള ഏർപ്പാടുകൾ നടത്തി, വഴി യാത്രക്കാരന് വേണ്ട സംവിധാനങ്ങൾ ചെയ്തു, എല്ലാം ഭയങ്കര ആസൂത്രണം. ഈ ആസൂത്രണം ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഗുഹയിലാണ് കയറി. പിന്നെ റസൂൽ എന്ത് ചെയ്തു? അള്ളാഹു മാത്രല്ല, അല്ല നമ്മൾ രണ്ടാളും മാത്രല്ല, മൂന്നാമനായി അള്ളാഹ് എന്ന ഒരൊറ്റ വിശ്വാസവും വെച്ചിട്ടുണ്ട്. അതാണ് തവക്കുലി. ആ ഗുഹയിൽ കയറി ഞാൻ എല്ലാം ഓക്കെ ആയിക്കുന്നു എന്ന് വിചാരിച്ച് അള്ളാഹുവിൽ നിന്ന് വിട്ടുപോയല്ല, ഇനി എന്റെ റബ്ബ് എന്നെ നോക്കും. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി കാര്യത്തിൽ ആശങ്കപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അപ്പൊ പറഞ്ഞത്, ലാ തഹസാ ഇന്നല്ലാഹ മഅനാ, അല്ലാഹു പിന്നെ നമ്മളെ കൂടെ, നമ്മൾ രണ്ടാളല്ല, അല്ലാഹു സാലിസുഹുമ, മൂന്നാമനായിട്ട് നമ്മളെ കൂടെ ഉണ്ട്. അതിനാണ് തവക്കുൽ എന്ന് പറഞ്ഞു. മൂസാ നബി അലൈഹിസ്സലാം വനു ഇസ്രായേൽ ജനതയുമായി പോകേണ്ട എല്ലാ സംവിധാനം ചെയ്ത് അവർ പോകുന്നു. പക്ഷെ പോയി എത്തിയപ്പോൾ ചെങ്കടലിന്റെയും ഫിറാന്റെ ഇടയിൽ, പക്ഷേ ഇന്ന മഹയ റബ്ബി സയഹദീൻ, എന്റെ റബ്ബ് എനിക്കൊരു വഴി കാണിച്ചിരുന്നു. അതാണ് തവക്കുലി. ആ തവക്കുലാണ് നമ്മൾ നേടുന്നത്. നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യങ്ങൾ ചെയ്യുന്നതോ അതൊക്കെ അതാണ്. കൂടിയാലോചനകളൊക്കെ അതിന്റെ, നമ്മള് കൂടിയാലോചനയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ സ്വന്തം വീട്ടിലെ കാര്യങ്ങളൊക്കെ കൂടിയാലോചിക്കണം. ചില ആൾക്കാരുണ്ട് ഭർത്താക്കന്മാർ പാപ്പന്മാർ, അവരൊക്കത്തിന് ചെയ്യരുത്. മക്കൾ എത്ര പേരുണ്ട്, അവരോടൊക്കെ ചെറിയ കാര്യമാണെങ്കിലും കൂടിയാലോചിച്ചേക്കുക. ഒരു ഭൂമി വാങ്ങണം, മക്കളായിട്ട് ആലോചിച്ച് നോക്കുക. ഒരു വാഹനം വാങ്ങണം, കൂടിയാലോചിച്ചേക്കുക. ചെറിയ കാര്യമാണോ? മുല കുടിക്കുന്ന കാര്യത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞല്ലോ, മുല കുടി മാറ്റുന്ന ഘട്ടത്തിൽ കൂടിയാലോചന നടത്തണം എന്ന് ഖുർആൻ. എല്ലാത്തിലും ഒരു കൂടിയാലോചന, മക്കളായിട്ട് ഭാര്യമാരെ, ചിലർ ഭാര്യമാരായിട്ട് ആലോചിക്കുന്നില്ല, ചില ഭർത്താക്കന്മാർ മഹാപൊട്ടത്തിലാണോ കാണിക്കുന്നത്, വലിയ തെറ്റാണോ ചെയ്യുന്നത്. തന്റെ ഭാര്യ എന്റെ ഇണയില്ല, അവരുമായി എല്ലാ കാര്യങ്ങളും, അവൾക്ക് ഒരു ബുദ്ധിയില്ല എന്നൊക്കെ പറഞ്ഞു, ഞാനെന്ന നിക്കാരത്തിന്റെ അഹങ്കാരത്തിന്റെ നിലപാട് ഒരു നേതൃത്വത്തിന് പാടില്ല. ആര് ചിലപ്പോ വളരെ നിസ്സാരക്കാരനായ ആളിൽ നിന്നായിരിക്കും, ചിലപ്പോ വീട്ടിൽ വലിയ കാര്യമായിരിക്കും, ചില ചെറിയ മോനോട് ഒന്നൊരു കാര്യം ചോദിച്ചു നോക്കി അവനെന്തെങ്കിലും കാര്യം പറയും, അപ്പോഴും അവനെ അതിൽ പങ്കാളിയാക്കുന്നു, എനിക്കും പരിഗണന കിട്ടി എന്നുള്ളതാണ് വേണ്ടത്. വീട്ടിനകത്ത് എല്ലാ കാര്യവും കൂടി ആലോചിച്ച് ചെയ്യാൻ കഴിയണം. എല്ലാ കാര്യവും, ഏത് കാര്യവും കൂടി ആലോചിക്കണം, ഏത് ചെറിയ കുട്ടികളോട് കൂടി ആലോചിക്കണം. അതുകൊണ്ട് നമ്മൾ വീട്ടിലൊക്കെ ഗൃഹയോഗം പോലെ ഒരു കൂടിയിട്ട് ഓരോ കാര്യവും കൂടി ആലോചിക്കണം എന്ന് പറഞ്ഞു. ഇത് എല്ലാ വിഷയത്തിലും അങ്ങനെ കൂടി ആലോചിച്ചിട്ട് തീരുമാനമെടുത്ത് അള്ളാഹുവിൽ അങ്ങനെ പരമേൽപ്പിച്ചാൽ പിന്നെ ആ റബ്ബ് വിശ്വാസിക്ക് കരുത്ത് നൽകുന്ന ഒരു വലിയ ശക്തിയാണ് തവക്കുൽ. ലേ ലവന്നക്കും തവക്കലൂന ഹക്ക തവക്കുലിഹീന, തവക്കുലി ചെയ്യേണ്ട പോലെ തവക്കുലാണ് ചെയ്യുക. പിന്നെ ലറദക്കും കമായു കുത്തയർ, പക്ഷികൾക്ക് അത് അന്നം കൊടുക്കണ പോലെ നമുക്ക് അന്നം തരും. ഓരോന്നും നല്ല ആസൂത്രം ചെയ്ത് തവക്കൽ ചെയ്യേണ്ട പോലെ അങ്ങ് ചെയ്യാം. അതാണ് ഇവിടെ ആ പറഞ്ഞത്. അങ്ങനെയുള്ള തവക്കിലിങ്ങളെ അള്ളാഹു തആല ഇഷ്ടപ്പെട്ടു. ഒരാൾക്കും കൂടി എടുക്കുകയാണ്, ഇൻ യൻസുറുകും അല്ലാഹു ഫലാ ഗാലിബ ലക്കും വൈ യഖ്ദുൽകും ഫമൻ ദല്ലദീ യൻസുറുകും മിൻ ബാദി വഅല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. നിങ്ങളെ സഹായിക്കുമെങ്കിൽ അള്ളാഹു സഹായിക്കുമെങ്കിൽ ഫലാ ഗാലിബ ലക്കും, നിങ്ങളെ തോൽപ്പിക്കാൻ ആരുമില്ല. വൈ യഖ്ദുൽകും, അവൻ നിങ്ങളെ കൈവിടുന്നുവെങ്കിൽ ഫമൻ, പിന്നെ ആരാണുള്ളത്, ലല്ലദീ യൻസുറുക്കും, നിങ്ങളെ സഹായിക്കുന്നവനായി, മിമ്പാദി, അവനെ കൂടാതെ അതിനുശേഷം, വഅല്ലാഹി, അള്ളാഹുവിൽ, അതിനാൽ അള്ളാഹുവിൽ, ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ വരമേൽപ്പിക്കട്ടെ. നേരത്തെ പറഞ്ഞതിന്റെ പൂരണമാണ്, അതുകൊണ്ടാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. നോക്കൂ എന്താ അവിടെ പറഞ്ഞ, ഈ യൻസുറുക്കും അല്ലാഹു, അള്ളാഹു നിങ്ങളെ സഹായിക്കുമെങ്കിൽ, ഫലാരിബലക്കും, നിങ്ങളെ തോൽപ്പിക്കാൻ ആരുമില്ല. അല്ലേ, അള്ളാഹുടെ സഹായം കിട്ടിയ പിന്നെ നമ്മളെ തോൽപ്പിക്കാൻ പിന്നെ ആരുണ്ടാകുക? നമുക്ക് നേടേണ്ടത് അള്ളാഹുടെ സഹായം, അള്ളാഹുടെ സഹായമാണ്. ഈ വിശ്വാസമുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങള് പലസ്തീനിലൊക്കെ, അവർക്കുള്ള വിശ്വാസം അള്ളാഹ് സഹായിക്കും. കാരണം അള്ളാഹുടെ പള്ളിയാണ് പിടിച്ച, അള്ളാഹുവിന്റെ പള്ളിയുടെ സംരക്ഷണത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. പിന്നെ എന്ത് വലിയ ടാങ്കും വലിയ ആറ്റം ബോംബ് 10-300 ഉണ്ടെന്ന് അഹങ്കരിച്ച് നടന്നിട്ടുണ്ട് കാര്യം. ഒരു കാര്യമില്ലല്ലോ. അള്ളാഹുവിന്റെ സഹായത്തിന് അർഹരാകാൻ നമുക്ക് കഴിഞ്ഞോ? അതിന്റെ ചരിത്രമല്ലേ ഇസ്ലാമിക ചരിത്രം മുഴുവൻ? ബദറതല്ലേ, ഖന്ദഖ് അതല്ലേ, എല്ലാ ചരിത്രം അതല്ലേ? അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടെങ്കിൽ പിന്നെ നമ്മളെ തോൽപ്പിക്കാൻ ആരും, അങ്ങനെ നമ്മളെ തോൽപ്പിക്കാൻ പറ്റിയ ഒരാളും യഥാർത്ഥത്തിൽ പിന്നെ ഇല്ല എന്നാണ്. നമ്മളെ തോൽപ്പിക്കാൻ കഴിയുന്ന അലബ യവലിബു, അതിന്റെ ഇതാണ് ആലിബ്, തോൽപ്പിക്കുന്നവൻ, വിജയിപ്പിക്കും. അപ്പോ വിജയ് എന്ന അർത്ഥത്തിൽ പറയും. അങ്ങനെ നമ്മൾ അള്ളാഹുവിന്റെ സഹായം നമുക്കിടെ നമ്മളെ തോൽപ്പിക്ക ഒരാളും ഇല്ല. അതേസമയം വൈയഹ്ദുൽക്കും, അവൻ നിങ്ങളെ കൈവിടിയാണ്, അള്ളാഹ് നമ്മളെ കൈവിടിയാണെങ്കിൽ ഇപ്പൊ മന്ദല്ലരി അൻസുർക്കും വിബാദി, അവന് ചേട്ടൻ നമ്മളെ സഹായിക്കാൻ ആരാണുള്ളത്? അള്ളാഹു നമ്മളെ കൈവടിഞ്ഞ പിന്നെ നമ്മളെ സഹായിക്കാൻ ആരാണുള്ളത്? അള്ളാഹുവിന്റെ സഹായം കിട്ടിയാൽ നമ്മളെ തോൽപ്പിക്കാൻ ഒരാളും. എന്താണ് നമ്മളെ ഈമാനായി? അള്ളാഹുവിന്റെ അള്ളാഹു തന്നെ നമ്മളെ കൈവടിഞ്ഞാൽ അവന് ശേഷം, അല്ലെ അതിന് ശേഷം നമ്മളെ സഹായിക്കാൻ ആരുണ്ട്? അതുകൊണ്ട് കാര്യമായി നമ്മൾ നേടേണ്ടത് അലല്ലാഹി, അള്ളാഹുവിലാണ്. തവക്കലിൽ മുഅ്മിനൂൻ, ശരിക്കും പല്ല തവക്കലിൽ മുഅ്മിനൂന അലല്ലാഹി എന്നാണ് വേണം. നന്നായി ഒന്ന് ശക്തിപ്പെടുത്താൻ വേണ്ടി അള്ളാഹുവിൽ തന്നെയാണ് വിശ്വാസികൾ ഭരമേൽപ്പിക്കേണ്ടത്. വിശ്വാസികൾ അവരുടെ വിജയപ്രതീക്ഷയും ഒക്കെ വെച്ചു പുലർത്തേണ്ടത് റബ്ബിൽ തന്നെയാണ്. റബ്ബിലൂടെ വിജയപ്രതീക്ഷ വെച്ചു പുലർത്തണം. കേവല ഭൗതികതയുടെ മാനദണ്ഡങ്ങൾക്കും കണക്കുകൂട്ടലുകൾക്കും അനുസരിച്ച് വിജയപരാജയം നിർണയിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ അള്ളാഹ് സഹായം, അള്ളാഹിന്റെ സഹായം നമ്മളെ തോൽപ്പിക്കാൻ ഒരു ലോകത്ത് ഒരു ശക്തിയുമില്ല. അതേസമയം അള്ളാഹു തന്നെ കൈവിടിഞ്ഞാൽ പോയി കാര്യം. നിങ്ങൾ അനുസരണക്കേട് കാണിച്ചപ്പോൾ ചെറുതായി അള്ളാഹ് നിങ്ങളെ കൈവിടി പോയില്ലേ? നിങ്ങൾ അനുസരണം കാണിക്കുകയും നിങ്ങൾ സമർപ്പണം സമർപ്പിക്കുകയും ചെയ്തപ്പോൾ അത്ഭുതകരമായി നിങ്ങൾ വിജയിച്ചു. നിങ്ങളെ തോൽപ്പിക്കാൻ മക്കയിൽ നിന്ന് വന്ന ആയിരത്തോളം വരുന്ന ആയുധ വിഭൂഷിത സംഘത്തിന് സാധിച്ചില്ല. അതേസമയം നിങ്ങൾ അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിച്ചപ്പോൾ, അള്ളാഹ് നിങ്ങളെ ചെറുതായി ഒന്ന് കൈപിടിഞ്ഞപ്പോൾ, നിങ്ങൾ അന്നുള്ളതിന്റെ മൂന്നരട്ടി അല്ലെങ്കിൽ രണ്ടരട്ടി ആളുണ്ടായിട്ടും നിങ്ങൾക്ക് പരാജയം അല്ലെങ്കിൽ ക്ഷതം ഏറ്റുവാങ്ങേണ്ടി വന്നു. അതുകൊണ്ട് കാര്യങ്ങൾ മുഴുവൻ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം എന്നാണ് ഈ ആയത്തിൽ വിശദീകരിക്കുന്നത്. ഇൻഷാല്ലാ വളരെ പ്രധാനപ്പെട്ട ആയത്ത് കാര്യങ്ങളാണ്. നമ്മൾക്കൊക്കെ നമ്മളതിലേക്ക് വേണ്ടി ചേർത്ത്, ഇന്നത്തെ നിലവിലുള്ള മുസ്ലിം സമൂഹത്തിലേക്ക് ചേർത്ത് നമ്മൾ വായിക്കണം. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു, നിങ്ങള് ഇസ്രായേൽ പലസ്തീൻ വിഷയത്തൊക്കെ അങ്ങനെ നമ്മൾ കാണും. നമ്മളൊക്കെ, ഞാൻ മുമ്പ് പലസ്തീനിലൊരു ചരിത്രം വെച്ച, ഉമ്മ മകനെ വസ്ത്രമണിയിച്ച് സുഗന്ധം പൂശി കുളിപ്പിച്ച് 18 വയസ്സുള്ള ഇങ്ങനെ തൊട്ട ചോര തുടിക്കുന്ന പ്രായമുള്ള മോനെ, എന്നിട്ട് അവനിങ്ങനെ സുഗന്ധമൊക്കെ പൂശി അവന്റെ ശരീരത്തിൽ ആയുധങ്ങൾ ഫിറ്റ് ചെയ്ത് വിടുകയാണ്. അപ്പോ ഉമ്മയുടെ കണ്ണീന്ന് ഒരിത്തിരി കണ്ണീര് പൊടിഞ്ഞു. അപ്പൊ ഇമ്മവും കളിയാക്കിട്ട് പറഞ്ഞു, അയ്യേ ഉമ്മ കരയുന്നു. അപ്പൊ ഉമ്മയുടെ പ്രതികരണം തന്നെ, എന്നെ കളിയാക്കൊന്നും വേണ്ട, നീ ഇപ്പൊ വലിയ ആളല്ലേ, നീ അവിടേക്ക് പോകല്ലേ, ഓ ഞാനും ഒക്കെ അങ്ങോട്ടൊക്കെ വരോടോ എന്ന് പറയുന്നു മോനോട്. നീ അള്ളാഹുലേക്ക് പോയല്ലേ, ഞാനും വരും. പക്ഷേ മോനെ, ഉമ്മക്കൊരൊറ്റ ആഗ്രഹേ ഉള്ളൂ, നിന്റെ ദൗത്യം നീ നേടിയെടുക്കാതെ നീ തിരിച്ചു വരരുത് എന്ന് പറഞ്ഞാൽ എന്റെ മോൻ ജീവനോടെ കണ്ടു വരരുത്. അങ്ങനെ 18 വയസ്സുള്ള 19 വയസ്സുള്ള മക്കളെ യാത്രയാക്കുന്ന ഉമ്മമാർ, ഈ നേരത്തെ ഞാൻ പറഞ്ഞ വിശ്വാസത്തിന്റെ കൃത്യത പഠിച്ച ആളുകളാണ്. പണ്ടത്തെ കഥ മാത്രമല്ല, നവലോകത്തെ ചരിത്രങ്ങളും അതാണ്. നേരത്തെ ഈജിപ്തിൽ അൽസിസിയുടെ ടാങ്കിന് മുന്നിൽ ഇതേപോലെ ഉമ്മ 18, 19 വയസ്സുള്ള മക്കളെ പുറത്ത് പച്ചമഷിക്ക് പേരെഴുതി വെക്കുകയാണ്. എന്തിനാറിയോ? അടുത്ത നിമിഷം സിസിയുടെ ടാങ്കിന്റെ മുമ്പിൽ ചതച്ചരിയുമ്പോ എന്റെ മകന്റെ പേരെഴുതിയ മാംസ കഷണം കിട്ടിയാൽ അത് വെച്ചെനിക്ക് മയ്യത്ത് സ്കരിക്കും. കാരണം ജീവിതത്തിന് അള്ളിപ്പിടിച്ചവരല്ല, പരലോകത്ത് സ്വപ്നം കണ്ട ആളുകളാണ്. അതുവരെ മരണത്തെ പേടിക്കുന്നവരല്ല, അവരും ജീവിതത്തെ അള്ളാഹു സമർപ്പിച്ചവരാണ്. ആ ഒരു തലത്തിലേക്കാണ് വിശ്വാസ സമൂഹം വളരേണ്ടത്. അവർക്കാണ് ലോകത്തെ അധർമ്മത്തെ ഇല്ലാതാക്കാനും ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനും സത്യത്തെ ഉണ്ടാക്കിയെടുക്കാനും അസത്യത്തെ നിഷ്കാസനം ചെയ്യാനും ആ സംഘത്തിനാണ് സാധിക്കുക. അവരാണ് എന്നും ജീവിക്കുന്നവർ. ഇവിടെ അല്ല, പരലോകത്തും ബർസഖിലും ജീവിച്ചു കൊണ്ടിരിക്കുന്നവർ അവരാണ് എന്ന ആശയമാണ് നമ്മൾ ഇതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടത്. ഇൻഷാല്ലാ ബാക്കി ഈ ഭാഗം നാളെ തിങ്കളാഴ്ച നമുക്ക് എടുക്കാം. അതിൽ നിന്ന് കുറെ കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ നാട് പിന്നെയും ലോക്ക്ഡൌണിലേക്ക് പോയിരിക്കുക. ലോക്ക്ഡൗൺ എന്നല്ല, ഒരുപാട് പ്രയാസങ്ങൾ. ഓരോ ദിവസവും നിങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ നമ്മുടെ ക്ലാസ്സിൽ പഠിച്ചിരുന്ന ആളുകളുടെ മരണം പറയേണ്ടി വരും എന്നത് വേറൊരർത്ഥത്തിലൊരു പ്രയാസം നമുക്കുണ്ടാക്കും. അവര് കോവിഡ് ബാധിച്ച് തന്നെ മരിക്കുന്നു എന്നുള്ളത്. അപ്പൊ അത് നമുക്കൊരു വലിയ പ്രയാസം ഉണ്ടാക്കും. എന്നാലും നമ്മൾ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ന് നമ്മുടെ ഒരു സഹോദരി, ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ ഒക്കെ ലീഡർഷിപ്പിലുള്ള ഒരു സഹോദരിയുടെ ജ്യേഷ്ഠത്തി, ഞാൻ പേര് പ്രത്യേകം പറയണില്ല, അവർ നമ്മളെ ഖുർആൻ പഠന ക്ലാസ്സിലെ സ്ഥിരം പഠിതാവാണെന്ന് മാത്രമല്ല ഭയങ്കര ആവേശത്തിലായിരുന്നു. പലതവണ കേൾക്കുകയും അതിന് ആശുപത്രിയിലായിരുന്നപ്പോൾ അവർക്കുള്ള വിഷമം, ഈ ആയത്ത് ദർസേ ഖുർആൻ കേൾക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന സങ്കടപ്പെടലായിരുന്നു. അവര് അള്ളാഹുലേക്ക് ഇന്നലെ യാത്രയായി. അപ്പോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, ജന്നത്തുൽ ഫിർദൗസിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ. അതുപോലെ പലരും, ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്, എല്ലാവരുടെ പേരും പറയാനൊന്നും കഴിയില്ല. പല ആളുകളും, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളൊക്കെ ആയ പെന്തൽമണ്ണയിലൊക്കെ ഉള്ള ആളുകളുടെ മക്കളൊക്കെ തിരുവനന്തപുരത്തൊക്കെ രോഗികളായിട്ടുണ്ട്. രോഗം പലരുടെയും വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്, എൻ്റെയും വീട്ടിലെ രോഗികളായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന നമ്മുടെയൊക്കെ ഭാഗത്ത് ഉണ്ടാകണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. അല്ലാഹു തആല എല്ലാവരുടെയും രോഗങ്ങളൊക്കെ ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. പിന്നെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു ഞങ്ങളെ നീ കരകയറ്റുമാറാകണേ. ഈമാനോടുകൂടി ജീവിക്കാനും മുസ്ലിമായി മരിക്കാനും നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകുമാറാകണേ. കൊറോണ പോലുള്ള മാരക രോഗങ്ങളിൽ നിന്നും അല്ലാഹു ഞങ്ങളെ നീ കാത്തുരക്ഷിക്കുമാറാകണേ. സർവശക്തനായ നാഥ, ഞങ്ങൾ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അബദ്ധങ്ങളും ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തീർക്കുമാറാകണേ. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബത്തെ നീ അനുഗ്രഹിക്കുമാറാകണേ, ഇണകളെ നീ അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുവേ, സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കരകയറ്റുമാറാകണേ. അല്ലാഹുവേ, എല്ലാ അർത്ഥത്തിലും നിന്റെ മഹത്തായ ഫളലും അനുഗ്രഹവും ഞങ്ങൾക്ക് നീ വർഷിപ്പിച്ചു തരുമാറാകണേ. അല്ലാഹുമ്മ തവഫ്ഫന മുസ്ലിമീന വൽഹിക്ന ബിസ്വാലിഹീൻ. اللهم اغفر لنا ذنوبنا يا رب العالمين. اللهم ادخلنا في جنتك النعيم. اللهم انا نسالك الهدى والتقى والعفاف والانا. اللهم انا نسالك علما نافعا ورزقا طيبا وعملا متقبلا. اللهم اجعل القران لقلوبنا ضياء ولابصارنا جلاء ولاسقامنا دواء ولذنوبنا مخلصا وعن النار مخلصا. اللهم انا نسالك باسماءك الحسنى وصفاتك العلى ان تدفع عنا البلاء وان تكشف عنا البلاء. اللهم اكشف عنا قرونا. اللهم اكشف عنا قرونا. اللهم اكشف عنا قرونا عن بلادنا وعن بلاد المسلمين وعن العالمين اجمعين يا رب العالمين. اللهم توفنا مسلمين والحقنا بالصالحين. اللهم اشف امراضنا ويسر امورنا يا رب العالمين. اللهم توفى اللهم انا نسالك علما نافعا ورزقا طيبا وعملا متقبلا. واخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمه الله وبركاته.